എന്റെ എളിയ കഴിവനുസരിച്ച് ഈ കേരളത്തിന്റെ പല ഭാഗത്തും പ്രവർത്തനം ഇന്ന് അവരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പഠിച്ച് മനസ്സിലാക്കിയ ധാരാളം ഖുർആനിക സത്യങ്ങൾ നമ്മുടെ സമുദായത്തിനിടയിൽ പ്രചരിപ്പിക്കാൻ, സമുദായത്തെ ബോധ്യപ്പെടുത്താൻ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ ത്യാഗങ്ങളും ഞാൻ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് കുറെയൊക്കെ നിങ്ങൾക്കും അനുഭവമുള്ള യാഥാർത്ഥ്യമാണ്. അതിന്റെ ഒക്കെ ഫലമായിട്ടെന്ന് വേണം പറയാൻ, കേരളത്തിലെ ബുദ്ധിജീവികളിൽപ്പെട്ട നല്ല വിഭാഗം ആളുകൾ ഈ പ്രസ്ഥാനത്തെ സഹായിക്കാൻ വേണ്ടി മുമ്പ് വളരെ പൂർവമായിരുന്നെങ്കിലും ഇപ്പോൾ കുറെ കൂടുതലായി മാന്യന്മാരായ പല വ്യക്തികളും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അവരെങ്ങനെ ഈ പ്രസ്ഥാനത്തെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരാനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഖുർആനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള ആശയും ആഗ്രഹവും അവർക്കുണ്ടായതാണ് കാരണം. അത് ഞാനെടുത്ത് പറയുന്നത് സാധാരണ എന്റെ സ്റ്റേജിൽ കാളിദാവിൽ തന്നെ ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ലാത്ത, സന്ദർഭമുണ്ടായിട്ടില്ലാത്ത ചില വ്യക്തി ഇന്നിവിടെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അത്തരം ചില വ്യക്തികൾ ഈ പ്രസ്ഥാനത്തിന് പ്രസ്ഥാനത്തോട് സഹകരിക്കാൻ വേണ്ടി കൂടിച്ചേർന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനത്തിന് ഇവിടുത്തെ ആദർശ ബന്ധുക്കൾ ശ്രമിച്ച ഒരു മാന്യ വ്യക്തി നിങ്ങളോടൊപ്പം സംസാരിച്ചു. എഞ്ചിനീയർ കെ വി ലീലാമുട്ടിസാജി എന്ന് പറയുന്ന അദ്ദേഹമാണ് നമ്മുടെ ഈ ഓഫീസും ലൈബ്രറിയും ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം എങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടു എന്നതിനെ കുറിച്ച് രണ്ടു വാക്ക് എനിക്ക് പറയാൻ സന്ദർഭമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം ഒരു വെറും എഞ്ചിനീയർ മാത്രമല്ല, ഖുർആൻ പണ്ഡിതനെ എന്ന് പറയാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല, ഖുർആൻ വിദ്യാർത്ഥിയാണെന്ന് അദ്ദേഹം പറയുന്നുള്ളൂ. ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ തന്നെ നമുക്ക് പറയാം. ഏതാണെന്നാലും ഖുർആൻ മുഴുവൻ പഠിച്ച പണ്ഡിതന്മാരെ ആരും ഉണ്ടാവൂലാണ്, അതുകൊണ്ടാണ് അദ്ദേഹം പറയാൻ ഇഷ്ടപ്പെടാത്തത്. അതാർക്കും അവകാശപ്പെടാനും പാടില്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്കോ രണ്ടാൾക്കോ ഒരു യുഗക്കാർക്കോ പഠിച്ചു തീർക്കാവുന്ന ഒരു മനുഷ്യ കൃതിയല്ലോ, അത് അള്ളാഹുവിന്റേതായ മഹത്താറ് ഗ്രന്ഥമല്ലേ. അത് കാലങ്ങൾ യുഗങ്ങൾ പഴങ്ങുന്തോറും വളരെയധികം യാഥാർത്ഥ്യങ്ങൾ സത്യങ്ങൾ അതിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കും. സഹാബികളുടെ കാലത്തോ സഹാബികളുടെ കാലത്തോ സഹാബിസഹാബികളുടെ കാലത്തോ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത, നദിയെ ഒഴിവാക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. നദിയുടെ ശേഷമുള്ള നദിയുടെ അനുയായികളായ ഉമ്മത്തുകളായ സമുദായമായ മുസ്ലിങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത പല സത്യങ്ങളും ഇനിയും ഖുർആനിൽ നിന്ന് വരാൻ പുറത്തു വരാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഇല്ലെങ്കിൽ അവരെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ നിന്ന് ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണോ? അല്ല, ഖുർആനിൽ നിന്ന് നമ്മൾക്ക് ഓരോ കാലഘട്ടക്കാർക്കും മനസ്സിലാക്കേണ്ടതൊക്കെ മനസ്സിലാക്കാനുള്ള സംവിധാനത്തോടുകൂടിയാണ് ഖുർആൻ ക്രോഡീകരിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കാർക്കും മനസ്സിലാവാത്ത കുറെ സത്യങ്ങൾ പിൽക്കാലക്കാർക്ക് ഉപയോഗപ്രദമാക്കേണ്ട ഫലവത്തായി തീരുന്ന കുറെ യാഥാർത്ഥ്യങ്ങൾ ഖുർആനിൽ ഇനിയും പുറത്തു വന്നുകൂടായിരുന്നില്ല. അത്രയും മഹത്തായ ഒരു അമാനുഷിക ഗ്രന്ഥമാണ് ഖുർആനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ചെയ്യണം. ആളുകൾക്ക് ഖുർആന്റെ മഹത്വത്തെ സംബന്ധിച്ച് വിശ്വസിക്കാനും ചിന്തിക്കാനും അവസരം കിട്ടിയ അദ്ദേഹം ഖുർആൻ പഠിക്കാൻ ശ്രമിച്ചു. എഞ്ചിനീയർ ഭാഗം പഠിച്ചതുകൊണ്ട് ഖുർആൻ പഠിച്ചുകൂടാന്നില്ലല്ലോ. ഖുർആനും അതാണെങ്കിലോ ഇംഗ്ലീഷിലോ ഉറുദുവിലോ മലയാളത്തിലോ നൂറ്റിപ്പതിനാറ് ഭാഷകളിൽ പരിഭാഷപ്പെടുത്തി കഴിഞ്ഞ ഒരു ഗ്രന്ഥമാണ് മഹത്തായ ഖുർആൻ. ഇംഗ്ലീഷിലുള്ളതും മലയാളത്തിലുള്ളതും ധാരാളം വായിക്കാൻ കിട്ടുന്നുണ്ട്. അതൊക്കെ വായിക്കാൻ അതറിയുന്നവർക്കൊക്കെ കഴിയും. അതേപോലെ രണ്ട് ഭാഷയിലുള്ളത് കുറച്ചൊക്കെ അറബി ഭാഷകളിലൊന്നും വായിക്കാൻ 10-17 കൊല്ലം അരബിയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഖുർആനെ സംബന്ധിച്ചൊന്ന് പഠിച്ചാൽ തർക്കമില്ലാന്നല്ല, പഠിക്കണം എന്ന നിർബന്ധത്തിൽ ഖുർആൻ പഠിക്കാൻ ഒരുങ്ങണം. അങ്ങനെ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം പഠിച്ചു വെച്ച കുറെ യാഥാർത്ഥ്യങ്ങൾ, ഖുർആനിൽ നിന്ന് ഉരുത്തിരിഞ്ഞു കിട്ടുന്ന കുറെ സത്യങ്ങൾ, അത് ഇവിടെ ആണെങ്കിലും പണ്ഡിതന്മാർ പറയുന്നുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിച്ച കൂട്ടത്തിൽ യാദൃശികമായി ഞാനുമായി ബന്ധപ്പെട്ടു. അതായത് എന്റെ ഒരു ഗ്രന്ഥം അദ്ദേഹം വായിക്കാൻ ഇരയായി. സമാനോചിതമായ ഹൈദരാബാദ് എന്ന ഗ്രന്ഥമാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് കയ്യിൽ കിട്ടിയത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ആദ്യം കണ്ട സന്ദർഭത്തിൽ തന്നെ അത് വായിച്ചു നോക്കുമ്പോൾ ഹദീസും ഖുർആനും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം എന്നെ കൊണ്ട് കഴിയുന്ന മതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. പറഞ്ഞു നോക്കുമ്പോൾ മുമ്പ് ചിന്തിച്ചു വെച്ച കുറെ യാഥാർത്ഥ്യങ്ങളോട് യോജിക്കുന്നുണ്ടല്ലോ. ഖുർആനിലെ സത്യങ്ങൾ പലതും ബോധ്യപ്പെട്ടത് അതിനും കാണുന്നുണ്ടല്ലോ. ഹദീസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കൊള്ളത്തരങ്ങളും വേണ്ടാത്തരങ്ങളും ബുദ്ധികളും അശാസ്ത്രീയതകളും അശാസ്ത്രീയതകളും ഒക്കെ അതും കുറെ എടുത്ത് പറയുന്നുണ്ടല്ലോ. എന്നാൽ ഈ വ്യക്തിയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ എന്തൊക്കെ വിഷയം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ചിന്തിക്കാൻ പോകുന്നു, ഏതെല്ലാം ഗ്രന്ഥങ്ങൾ ഇറക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇറക്കിയത് എന്തൊക്കെയുണ്ട് എന്നൊക്കെ അന്വേഷിക്കണമെന്ന നിർബന്ധത്തിലാണ് അദ്ദേഹവും ഞാനുമായി പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ടതിന് ശേഷം തിരിച്ചു പറയാം, അത് കരയായിട്ട് പറയാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ ഇപ്പോൾ ഒരു എഞ്ചിനീയറെ കാണാനുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഒരു ഡാക്ടറെയും കണ്ടെന്നോറും, കുറച്ച് കഴിഞ്ഞാൽ വക്കീലന്മാരെയും കണ്ടെന്നോറും, കുറച്ച് കഴിഞ്ഞാൽ ജഡ്ജിമാരും സ്റ്റേജിൽ വന്നെന്നോറും, എങ്ങനെയാണ് ഇവർക്കൊക്കെ വരാനുള്ള പ്രചോദനം എവിടെ നിന്ന് കിട്ടുന്നു എന്നതിനെ സംബന്ധിച്ച് പറയേണ്ടി വന്നൊരു സന്ദർഭമായതുകൊണ്ട് പറയാം. അപ്പോ ഖുർആൻ കഴിയുന്നത്ര പഠിച്ചുകൊണ്ട് കിട്ടിയ സത്യങ്ങൾ പുറത്തിറക്കിയപ്പോൾ അത് ഖുർആൻ പഠിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയിൽ പെട്ടുകൊണ്ടിരിക്കുക, അതാണ് സംഭവം. അപ്പോൾ അവർക്ക് തോന്നും ഇത് വേറെയും ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്, ഖുർആൻ പഠിച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഭവ്യമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയും, അത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പ്രായോഗികമാക്കേണ്ടതാണ്, അത് തീർച്ചയായിട്ടും ഒരു പ്രാഥമിക രൂപത്തിൽ പ്രചരണം നടത്തണം എന്നൊക്കെയുള്ള നിർബന്ധം എന്നെപ്പോലെ അത്തരം മറ്റു വ്യക്തികൾക്കും തോന്നിയപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അല്ലാതെ ഞാനെന്തോ ഒന്ന് എഴുതി പറഞ്ഞു അങ്ങനെ അത്ഭുതകരമായ അല്ലെങ്കിൽ കുറച്ച് ആദായമുള്ള ആശ്വാസമുള്ള കുറെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അതിൽ കൂടി ഓടിക്കാടി വരുന്ന വ്യക്തികളാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റേജിൽ കാണുന്നവരിൽ എന്ന് നിങ്ങൾ ധരിക്കരുത്. അങ്ങനെ ഞാൻ എത്രത്തോളം പറയുന്നു, കാര്യം മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയെങ്കിൽ വീണ്ടും പഠിച്ച് മനസ്സിലാക്കിയിട്ട് എന്താണ് ഖുർആനുള്ളതെങ്കിൽ അത് തന്നെ ഒരു സമൂഹത്തിൽ പ്രചരിപ്പിക്കണം, സമൂഹത്തെ ബോധ്യപ്പെടുത്തണം എന്ന നിർബന്ധത്തോടുകൂടി. അത് ഒരാൾക്കോ രണ്ടാൾക്കോ കൈമെന്ന് വരണമെന്നില്ല, അഞ്ചോ പത്തോ ആൾ ചിന്തിച്ചാൽ പൂർത്തിയാക്കണമെന്നില്ല. പക്ഷേ ഒന്നോ രണ്ടോ ആൾ ചിന്തിച്ചത്, പിന്നെ പത്താള് ചിന്തിച്ചത്, പിന്നെ ഇരുപതാള് ചിന്തിച്ചത് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കണം, അത് സമുദായത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോൾ സമുദായമാവുന്ന സാധാരണക്കാരാവുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇതൊക്കെ കേട്ടുകൊണ്ടൊരു വർഗം ഇവിടെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ, ഇസ്ലാമിൽ ഇസ്ലാംകാരം അഞ്ചല്ല പത്തുണ്ട് എന്ന് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിനൊരു അക്ഷരം എഴുതാതെ മറുപടി പറയാതെ ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ കേരളത്തിൽ ഇതെല്ലാം കൺവീഴ്ച നിന്നുകൊണ്ട് നോക്കിക്കാണുന്നുണ്ടല്ലോ, അവർ കേൾക്കുന്നുണ്ടല്ലോ, അവർ അറിയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനും അന്വേഷിക്കാനും മാത്രം ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ കാര്യത്തിലും ഇപ്പോൾ ഖുർആൻ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒന്നാമത്തെ ഇസ്ലാം കാര്യമായിട്ട് ആദ്യമായിട്ട് ഖുർആനിൽ നമ്മൾ ഖുർആൻ പഠിച്ചവരൊക്കെ മുമ്പേ മനസ്സിലാക്കിയത് തന്നെയാണ്. ആരും അറിയത്തില്ല, പറയുന്നത് ഞാൻ സാധാരണ പറയാറുണ്ട്, ആ സംബന്ധമായിട്ട് ബുക്കരക്കുന്നുണ്ട്. അത് അദ്ദേഹം മനസ്സിലാക്കിയുണ്ട് ഖുർആനിൽ ആദ്യമായിട്ട് അവതരിച്ചത് അക്ഷരാഭ്യാസത്തെ സംബന്ധിച്ചാണ്. അക്ഷരാഭ്യാസമാണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ച ഹെൽപ്പിച്ച ഒന്നാമത്തെ കാര്യം. അത് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് അത് കൽപ്പിക്കേണ്ടത് എന്നൊക്കെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ. അത് യഥാർത്ഥത്തിൽ മുമ്പ് കാലങ്ങളിൽ നമ്മുടെ സമുദായത്തെ പഠിപ്പിക്കാൻ ആരെങ്കിലും വന്നിരുന്നു, ഏതെങ്കിലും മദ്ഹബ് എഴുതി വെച്ചിട്ടുണ്ടോ, നാലാലൊരു മദ്ഹബ് സ്വീകരിക്കണം എന്നെങ്കിലേ മുസ്ലിമാവുള്ളൂ, ശരിയായ ഉന്നത ജമാഅത്തുകാരനാവുകയുള്ളൂ, സ്വർഗം കിട്ടണമെങ്കിൽ നാലായിരമായ മദ്ഹബിൽ കൂടി ജീവിച്ച് മരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരുടെ കിതാബുകളിൽ അള്ളാഹു ആദ്യം അവതരിപ്പിച്ച ഈ അക്ഷരാഭ്യാസത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം എഴുതിയിട്ടോ എന്ന് ചോദിച്ചാൽ നാല് മദ്ഹബിലും അത് എഴുതി വെച്ചിട്ടില്ല. എന്താണ് കാരണം? എന്താണ് അതിന് കാരണം? അവരെ നമ്മളിവിടെ ആദ്യം ഞാൻ ഉദ്ദേശിച്ചു വെച്ച
പതിനാറ് ഉദ്ധരിച്ച ഇസ്രായേലിനെ അവർ കണ്ടിട്ടില്ലേ? ഇത് ആദ്യത്തെ ആയത്താണെന്ന് അവർ സമ്മതിക്കുന്നില്ലേ? അവരുടെ ഇടയിൽ വേണ്ട തർക്കവും ഇന്നിവരെ വിഷയത്തിലുണ്ടോ? അവരെ തർക്കിക്കാൻ അവകാശമുണ്ടോ? ഇലക്ഷണ കുട്ടികളായ സമൂഹത്തിലേക്ക് ഒരു പ്രവാചകനായെത്തുമ്പോൾ ആദ്യമായിട്ട് പ്രവാചകൻ പറയേണ്ട വിഷയം ഏതാണെന്ന് ബുദ്ധിയുള്ളവർക്ക് പോലും ചിന്തിച്ച് പഠിക്കാവുന്ന കാര്യമല്ലോ. അത് അങ്ങനെ തന്നെ അവർ സംഭവിക്കുകയും ചെയ്തു. ആദ്യം ഇറങ്ങി നമസ്കാരത്തെ സംബന്ധിച്ചല്ല, നോമിനെ സംബന്ധിച്ചല്ല, അച്ഛനെ സംബന്ധിച്ചല്ല, ശ്രീമാന്തരത്തെ പറ്റിയല്ല, വെറും ലാഹു എന്ന് പറയാൻ എന്ന മുഖവാക്യം അതുപോലും പറയണമെന്നല്ല ആദ്യത്തെ അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കാൻ പഠിച്ചുകൊണ്ട് വായിക്കൂന്ന പറഞ്ഞു. വായിക്കാൻ പഠിച്ചിട്ട് വായനാണ്ട് ആരംഭിച്ച് എന്നിട്ട് മതി ലായിരാഹില്ലമ്മ. വായിക്കാൻ പഠിച്ചിട്ട് വായനാണ്ട് ആരംഭിച്ച് എന്നിട്ട് മതി ലായിരാഹില്ലമ്മ. എന്ത് ലായിരാഹില്ലെന്ന് ഒരാക്ഷരും അറിയാത്ത സമൂഹത്തിൽ എന്ത് ലായിരാഹില്ലമ്മ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ലായിരാഹില്ലാഹുവിന്റെ അർത്ഥവും ചാരവും വ്യാഖ്യാനവും ഒക്കെ മനസ്സിലാവണമെങ്കില് അക്ഷരം പഠിച്ച ഒരുത്തരെങ്കിലും ആ സമൂഹത്തിൽ വേണം. നമ്മൾ കുറെ ആൾക്കാർ, ഭൂരിഭാഗം ആൾക്കാർ അക്ഷരം പഠിക്കാത്തവരായിരുന്നു, ഇപ്പോഴും അക്ഷര അഭ്യാസം ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരാണിപ്പോ മുസ്ലിം ആവൂലെ എന്നൊന്നും ചിന്തിക്കണ്ട. ഒരാളെങ്കിലും അക്ഷരം പഠിച്ചതിനുമ്പാതെ ഈ വക കാര്യങ്ങൾ സഹായത്തെ മുതൽക്ക് ഒരു സമുദായത്തോട് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് നബിയോട് ആദ്യമായിട്ട് അള്ളാഹു പറഞ്ഞു, നീ വായിക്കാൻ പഠിച്ച ആദ്യമായി വായിക്കാൻ പഠിച്ചിട്ട് പിന്നെ അവിടെ നാട് നമുക്ക് തുടങ്ങാം. ഇസ്ലാംകാരും നിയമാംകാരും കുർആനൊക്കെ പിന്നെ അങ്ങോട്ട് തുടങ്ങാനാണ് അള്ളാഹു സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് വായിക്കൂ, വീണ്ടും വായിക്കൂ. ഒരേ അവസരത്തിൽ ഒരു വിഷയത്തെ സംബന്ധിച്ച് അള്ളാഹു ഒരേ അവസരത്തിൽ ഇരട്ടയായിക്കൊണ്ടുള്ളത് വിധിവാക്യം ആവർത്തിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ ഏക സ്ഥലമാണ് അക്ഷരാഭ്യാസത്തെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലം എന്ന് നമ്മൾ ഓർക്കണം. ഇത്ര ഇത് ഇറപ്പിക്കുന്നത് അളക്കളി ഇത്ര ഉറപ്പിക്കൽ ലക്ഷമുണ്ടെങ്കിൽ എന്റെ മന്ത്രി സ്ഥലം ഇത്ര ഇത്രയും രണ്ടു പ്രാവശ്യം കെട്ടിയെങ്കിലും രണ്ട് പ്രാവശ്യം ഒരേ അവസരത്തിൽ ഇറങ്ങിയ ആയത്തിൽ ഒരു വിധിവാക്യം രണ്ട് പ്രാവശ്യം പറഞ്ഞ ഒരൊറ്റ സംഭവവും ഖുർആനിൽ വരില്ല അക്ഷരാഭ്യാസമല്ലാതെ. ഇത്രയും ഗൗരവമുള്ള ആ അക്ഷരാദേശത്തെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, ഉറപ്പുക്കല്ലക്കമുള്ളതി അല്ലമതിൽ ഫലം. പേനാഭ്യാസം പഠിപ്പിച്ച നിന്ദനാഥനാണ് അച്യുതാരമതിയായ മഹാൻ. ഉറപ്പുക്കല്ലക്രം നിന്ദനാഥൻ അല്ലക്രം അച്യുതാരമതിയാണ്. എന്തുകൊണ്ടാണ് അച്യുതാരമതിയായത്? അല്ലതി അല്ലമതിൽ ഫലം, പേന കൊണ്ട് അവിടെ പഠിപ്പിച്ചു എന്നതാണ് അതിന് കാരണം എന്ന് സാഹിത്യം പഠിച്ചവർക്കറിയാം. അങ്ങനെ അറബി സാഹിത്യം പഠിച്ചവർക്കറിയാം അച്യുതാരൻ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അവിടെ കൂട്ടിച്ചേർക്കുന്ന വിശേഷണം എന്താണ്? പേരാഭ്യാസം പഠിപ്പിച്ചു എന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അച്യുതാരനായത് എന്ന അതിന് വ്യാഖ്യാനം. ഇങ്ങനത്തെ ഒരു പദപ്രയോഗം ഖുർആനിൽ ഇവിടെയല്ലാതെ ഒരു അച്ഛസ്ഥലത്തും അല്ലാഹു ഉപയോഗിച്ചിട്ടില്ല. നമസ്കാരം പഠിപ്പിച്ചു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ മൊത്തത്തിൽ പഠിപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പല വിക്രമത്തുകളും തത്വജ്ഞാനങ്ങളും പലതും പഠിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, പല അഭ്യാസങ്ങളും പഠിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അക്ഷരാഭ്യാസം പഠിച്ചിട്ട് ഒരൊറ്റ സ്ഥലത്തല്ലാതെ അല്ലക്രം എന്ന പദപ്രയോഗം അള്ളാഹു പ്രയോഗിച്ചിട്ടില്ല. ഇത്രയും മഹത്തായ ഒരു വിഷയത്തെ സംബന്ധിച്ച് അള്ളാഹു ഇത്രയും വർണ്ണിച്ച് പ്രാധാന്യത്തോടുകൂടി എടുത്തു പറഞ്ഞ ഇങ്ങനത്തെ ഒരു വിഷയത്തെ സംബന്ധിച്ച് നാല് മദ്ഹബിന്റെ ഒരൊറ്റ കിതാബിലും എഴുതാണ് പറഞ്ഞാൽ എന്താണിന്റെ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? ഈ അക്ഷരാഭ്യാസത്തെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് അവർ വിലവെച്ചില്ല എന്നൊക്കെ അവർക്കത് അക്ഷരാധികാരത്തിൽ എണ്ണാൻ മനസ്സുണ്ടാരോ? ഏതെങ്കിലും ഈ നാല് ഇമാമിങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഇമാം അബൂ ഹനീഫ ചോദിച്ചു ഇത് അക്ഷരാധികാരത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞോ? അബൂ ഹനീഫ പറഞ്ഞത് ചുറ്റികരിക്കില്ലേ? അദ്ദേഹമാണ് ഖുർആൻ പഠിച്ചൊരു പണ്ഡിതനായ. അപ്പോ തുടക്കത്തിൽ തന്നെ ഖുർആൻ നമ്മൾക്ക് അവതരിച്ച് കിട്ടിയതിന്റെ തുടക്കത്തിൽ തന്നെ പൂഴ്ചിവെപ്പും ആരംഭിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കി. പൂഴ്ചിവെപ്പും കളവും വഞ്ചനയും ഒപ്പം ആരംഭിച്ചു. ഖുർആൻ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാ ആ കിതാബ്. അള്ളാഹു പഠിപ്പിക്കുന്ന അള്ളാഹു ഭക്തത്തിന്റെ അള്ളാഹു മാർഗദർശനമായിട്ട് ആക്കുമെന്ന് മുൻകൂട്ടി അറിയിച്ച ആ കിതാബ് ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി. അതിടാ ഇതിലും അതിലൊന്നും ഞാനൊരു സംശയമാർക്കും വേണ്ട. വളരെ സത്യസമ്പൂർണമായ ഇത്തരമാണത് ഗ്രന്ഥമാണത്. മുതൽ മുത്തഖീൻ
നിയമം സൃഷ്ടിക്കാൻ തയ്യാറുള്ള ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടാണ് അത് അഖിലവും അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ ആ ഖുർആന്റെ ഹാസ്യഘട്ടത്തിൽ അവതരിച്ച അഞ്ച് സൂക്തികളും രണ്ടെണ്ണം കട്ടുകൊണ്ട് ഊറ്റിവെച്ചുകൊണ്ടാണ് ഖുർആന്റെ വ്യാഖ്യാന ഗ്രന്ഥമായി ലോകത്താദ്യമായിട്ട് നീതുണ്ടാക്കിയ ബുഖാരി ഇവിടെ പ്രബോധിക്കപ്പെട്ട് ഉടലെടുത്തത് എന്ന് പറഞ്ഞാൽ ഇത് ന്യായമാണോ അന്യായമാണോ എന്ന് ചിന്തിക്കാനുള്ള അവകാശം നമുക്ക് നേരാ ചോദ്യം. ഖുർആന്റെ വ്യാഖ്യാനമായിട്ട് അഞ്ചാമത്തിന്റെ വ്യാഖ്യാനം എഴുതാൻ വേണ്ടിയിട്ട് അത് ഉദ്ദേശിച്ചപ്പോഴേക്ക് അതിൽ നിന്ന് രണ്ടാമത്തെ തട്ടിയിട്ട് ദുർവ്യാഖ്യാനം നടത്തിയ ബുഖാരി നമ്മുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ടത് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കാനുള്ള അവകാശം മുസ്ലിങ്ങളായ ഓരോരുത്തർക്കുമുണ്ട്, ഓരോ ആണിനും പെണ്ണിനുമുണ്ട്. ഇന്താ ബുഖാരി ആദ്യത്തെ ഖുർആനിൽ ആദ്യമായിട്ട് അവതരിച്ച അഞ്ച് ആഴ്ചകളെ സംബന്ധിച്ച് ബുഖാരി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാനുണ്ട്, അച്ചടിച്ചതുണ്ട്. എന്താണ് ഇത് ചെയ്തത്? അല്ലമതിൽ സ്ഥലം അല്ലമല്ലിസാനം ആരം നേരം എന്ന് പറയുന്ന രണ്ടാത്തും തട്ടി വേദാഭ്യാസമാണ് ഏറ്റവും മഹത്തരമായ ഏറ്റവും വലിയ സൗകര്യം. അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ സൗകര്യം വേദാഭ്യാസം മനുഷ്യ സമൂഹത്തിനെ പഠിപ്പിച്ചു എന്നതാണെന്ന് പറയുന്ന ആ ഭാഗം ബുഖാരി 1200 കൊല്ലം മുമ്പ് അയാളുടെ ഒന്നാമത്തെ പേജിൽ നിന്ന് തട്ടിക്കളഞ്ഞു. ഇന്ന് വരെ ആ 10-ാമത്തെ വരി അത് എഴുതി ചേർത്തിട്ടില്ല, ആരും എഴുതി ചേർത്തിട്ടില്ല. എന്താണ് കാരണം? എന്തുകൊണ്ട് അതിനെ ചേർത്തില്ല? ഇവിടെ രണ്ടാമത്തെ വിട്ടുപോയിട്ടുണ്ട്. ഈ ആർക്ക് വിട്ടുകളയാൻ പറ്റിയതല്ല, മുസ്ലിം സമുദായത്തെ അക്ഷരാഭ്യാസം പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ആദ്യമായിട്ട് അവതരിപ്പിച്ച ആയത്താണ്. ഇവിടെ പൂഴ്ത്തിവെക്കാൻ പറ്റിയതല്ല. ബുഖാരി എന്തുകൊണ്ട് പൂഴ്ത്തിവെച്ചു എന്ന് ഏതെങ്കിലും ഒരു വ്യാഖ്യാതാവോ ഏതെങ്കിലും ഒരു വിമർശകനോ ഏതെങ്കിലും ഒരു കണ്ണിനോ ചോദ്യം ചെയ്തോ? എന്തുകൊണ്ട് ചോദിച്ചിട്ടില്ല? അതിനുശേഷമായിട്ടാണ് എഴുതി വെച്ചത്. എന്താണ് ഇസ്രായേൽ എന്ന് പറഞ്ഞപ്പോഴേക്ക് തന്നെ ഇതിഹാസാരത്തിൽ നിന്ന് ഒഴിവായിരിക്കുന്നു മാനവികാരിയിൽ. അള്ളാഹു ആദ്യമായിട്ട് ഇസ്രായേലിനെ ഇറക്കിയപ്പോൾ തന്നെ അള്ളാഹു നബിയോട് ജിബ്രീലിനോട് നബി പറഞ്ഞ ഉത്തരം എന്താണ്? മാനവികാരിയിൽ ഞാൻ വായനക്കാരനല്ല, ആള് മാറിപ്പോയി, എന്നോട് വായിക്കാൻ പഠിക്കാൻ പറയാനൊന്നും വരാൻ നിങ്ങൾക്ക് അർഹതയില്ല. അച്ചാരസാനികളുള്ളത് ഞാൻ വായനക്കാരനല്ല എന്ന് പറയുന്നത് ദുഃഖമുള്ളത് ഇത്രയും ദുഃഖകരമായ മറുപടിയാണ് അള്ളാഹുവിൽ നിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അവതരിച്ച സന്ദേശത്തിന്റെ മറുപടിയായിട്ട് നീ പറഞ്ഞു എന്ന് എഴുതി കാണാനാണ് ഈ ലോകം സാധ്യമായിട്ട് ബുഹാരി എഴുതിയത്. കണ്ടു ജിഹബിക്ക നിന്റെ നാടിന് വേണ്ടി നമസ്കരിക്കൂ എന്ന് അള്ളാഹ് പറഞ്ഞപ്പോൾ മാനവി മുസലിൽ ഞാൻ നമസ്കരിക്കുന്നവരല്ല എന്ന് നബി മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ തലയിൽ കയറും. അപ്പറഞ്ഞത് ശരിയായില്ല. എന്നുടെ കുറാനെ വ്യക്തമായിട്ട് എല്ലാവർക്കും പഠിക്കാൻ പഠിക്കുന്നില്ല. ചെറിയ സുഹൃത്ത് അവിടെ നിനക്ക് ധാരാളം സമ്പത്തൊക്കെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ നമസ്കരിക്കുകയും നിന്റെ സമ്പത്തിൽ നിന്ന് ഇവിടെ ഭക്ഷിക്കാൻ പറ്റിയിരുന്ന ഒരിക്കലെ അർത്ഥ ഇടനടിയൊക്കെ വേണമെന്ന് പറഞ്ഞിടത്ത് എന്ന് പറഞ്ഞപ്പോ ജിബ്രീലിനോട് അപ്പൻ നബി പറഞ്ഞു മാനവി മുസല്ലിൻ ആ നിസ്കാരത്തിന്റെ പണി നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് അവിടെ തിരക്ക് ചോദിച്ചിട്ടാറും. ആ കാരം എന്താ ഇവിടെ കയറാത്തത്? നമ്മൾ ചോദിച്ചു അതെന്താ ഇവിടെ കയറാത്തത്? എത്ര ഉദ്ദേശിക്കുമെന്ന് പറഞ്ഞപ്പോ മകളുടെ കാര്യം ഞാൻ വായിക്കുന്നവരല്ല എന്ന് ഉടനെ തന്നെ നബിനോട് 3 പ്രാവശ്യം തിരിച്ചടിച്ചു എന്ന് പറയുന്നത് ശിക്ഷകരമാണ്. നബിനെ സംബന്ധിച്ച് കുഫ്ർ എഴുതി വെച്ചതാണെന്ന് പറയാൻ എന്തുകൊണ്ട് നാവില്ല? നബി ശിക്ഷകരം പറഞ്ഞെന്ന് എഴുതി വെച്ചത് മകളുടെ കാര്യം. അപ്പൊ ജിഗിരി ഒന്ന് പിടിക്കുന്ന എത്തിയത് എങ്ങനെയെങ്കിലും നേരാവട്ടെ ചെയ്യാൻ അപ്പോഴും പറഞ്ഞു മാനവികാരിയിൽ ഞാൻ വായനക്കാരൻ നമ്മളല്ല. മൂന്നാമതും ഞെക്കി ദോഷം മുട്ടിച്ചു അപ്പോഴും പറഞ്ഞു മാനവികാരിയിൽ ബുഹാരി 1-ാം പേജ് അച്ചടിച്ച് ലക്ഷക്കണക്കിൽ പൊത്തി ലോകത്ത് പ്രചരിപ്പിച്ചില്ലേ? ലക്ഷക്കണക്കിൽ പൊത്തി വിളിച്ച് അതിന് 3 കഴിഞ്ഞില്ലേ? മാനവികാരിയിൽ 3 പ്രാവശ്യം അടിക്കാനായിട്ടും അടിക്കുന്നതിനേക്കാൾ വെല്ലുപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് അടിക്കുന്നത് അങ്ങനെ പിടിച്ച് ഞെക്കിട്ട് പോലും നബി വഴങ്ങിയ മാനവികാരി എന്ന് 3-ാമതും പറഞ്ഞു. അവസാനത്തിന്റെ ജിബ്രീലിന്റെ ഓഹദില്ലാ എന്താ ചെയ്യ? അപ്പൊ ജിബ്രീലിനെ പറയാണ്ട് പറഞ്ഞാണ്ട് പോയി. എന്നിട്ടോ പോയിട്ടെങ്കിലും അത് സ്വീകരിക്കാനുള്ള തയ്യാറി ലഭിക്കുന്നുണ്ടാരോ? ഉദാഹരണത്തിന് പറയുന്നു മരണം വരെ ഒരക്ഷരം പഠിക്കാതെ ഇഹലോകവാസം വെടിഞ്ഞൂടാത്തിന്റെ അസീലാണ്. അള്ളാഹു ഖുർആൻ അടക്കുന്ന ഈ 114 സൂറത്തിൽ ആദ്യത്തെ സൂറത്തിൽ തന്നെ 5 2 നിർബന്ധമായിട്ട് നബിയോട് നേരിട്ട് കൽപ്പിക്കാൻ കൽപ്പന മരണം വരെ അനുസരിക്കാതെ ഒരക്ഷരം പഠിക്കാതെയാണ് ഈ ലോകത്തിനോട് വിട പറഞ്ഞു തീരാം. അപ്പൊ ഖുർആനും സുന്നത്തുമാണ് നമ്മളുടെ പ്രമാണം. എന്താ സുന്നത്ത്? സുന്നത്ത് ലഭിക്കരുത്. ഖുർആൻ എന്താ അല്ല പറഞ്ഞത്? ഖുർആൻ എന്ന് പറഞ്ഞ് സുന്നത്ത് അങ്ങനെ ലഭിക്കരുത്. ഇനി തന്നെ ചെയ്തത് ഇങ്ങനെ രണ്ടോട്ടം പറഞ്ഞു ബിജിനി ഇത്രയും സാധിച്ച് ഇങ്ങനെയൊക്കെ പിടിച്ച് ഞെക്കി പാടത്തിരക്കിട്ട് പോലും എനിക്ക് രാഹുലാന്ന് പറഞ്ഞു. നമ്മളോ നമ്മളൊക്കെ തന്നെ ഇന്ന് ലോകത്തിൽ എണ്ണപ്പെട്ട സമുദായങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാമത്തെ സമുദായമാണ് നമ്മൾ. ഇവിടെ 550 കോടി ജനങ്ങൾ ഭൂമുഖത്തിൽ നിന്ന് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അത് 150 കോടി ക്രിസ്ത്യാനികളാണെങ്കിൽ 100 കോടി മുസ്ലിങ്ങളാണ് രണ്ടാം സമുദായം ജനസംഖ്യയും. അങ്ങനെ ജനസംഖ്യ രണ്ടാം സ്ഥാനത്തെത്താൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ജനസ്ഥലങ്ങളിലൊക്കെ സമ്പത്തിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പൊ നമ്മളാണ് നിൽക്കുന്നത്. പക്ഷെ അക്ഷരാഭ്യാസത്തിലോ 100ാം സ്ഥാനത്തുണ്ടോ? എന്താ കാരണം? എന്താണ് അക്ഷരാഭ്യാസത്തിൽ ഇത്രയും പിന്നോക്കം വരാൻ കാരണം? എന്താണ്? നമ്മളുടെ അക്ഷരം പഠിച്ചിട്ടില്ല, ഒരക്ഷരം പഠിച്ചിട്ടില്ല. നിരക്ഷര കുട്ടികളുടെ നേതാവായിരുന്നു ആര്? മുസ്ലിം 100 കോടിന്റെ നേതാവ്. എന്നൊക്കെ ലോകം മുഴുവൻ ലക്ഷക്കണക്കിന് പുരോഹിതന്മാർ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 1000 കൊല്ലായി. 1000 കൊല്ലായി പകൽമരത്തിൽ മുസ്ലിം സമുദായത്തിന്റെ അക്ഷരാഭ്യാസത്തിൽ താൽപ്പര്യമില്ലാതായി, മുസ്ലിം സമുദായം പിന്നോക്കമായി എന്ന് പറയുന്നു. എന്തിനാ ഖേദിക്കുന്നത്? പൈസ കൊടുത്തിട്ട്, ശമ്പളം കൊടുത്തിട്ട് ഈ ചമ്മാരിത്തരം വിളിച്ചു പറയാനായിട്ട് പുരോഹിത വർഗത്തെ നിയോഗിച്ച സമുദായമാണ് നമ്മൾ. അല്ലെ? ഖുർആൻ ഒന്ന് പഠിക്കാൻ വഴിയുണ്ടാവോ? ഖുർആൻ പഠിക്കാൻ നമ്മൾക്ക് അവസരം വന്നോ? എന്താണ് ഈ ആദ്യത്തെ ആദ്യ തള്ളാൻ കാരണം? അത് സ്വീകരിക്കാതിരിക്കുന്നു. സ്വീകരിക്കാതിരിക്കുന്നു എന്നോടെന്താ എന്ന് പറഞ്ഞു പോലെപ്പിക്ക എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ചെറിയൊരു ദുർവ്യാഖ്യാനമാണ് നടത്താമായിരുന്നു. ഈ ക്രൌ ചിസ്റ്റിറപ്പിക്ക എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ നാമം മുച്ചടിച്ചുകൊണ്ട് വായിക്കാൻ തുടങ്ങണമെന്ന് പറഞ്ഞാൽ എല്ലാവരോടും പറഞ്ഞതാണ് അപ്പൻ ഇന്ത്യയിൽ പെട്ടോന്നൊന്നുമില്ല എന്ന് ചിലപ്പോൾ പറയാൻ പാടില്ല. എന്നാലും ഒരാളെങ്ങനെ വാദിക്കുകയാണെങ്കിൽ ചെറിയൊരു പൈതുണ്ടായിരുന്നു. ഇതിപ്പോ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? നീ അക്ഷരാത്മഹത്യാവ് എന്നെങ്കിലേ മറ്റൊരു പഠിക്കുള്ളൂ എന്ന് പറയുന്നത്. ഇവിടെ നിരസംശയം തന്നെ ശരിയാ. അള്ളാഹ്ക്കറിയാം അല്ലെങ്കിൽ ഈ സമൂഹത്തിലേക്ക് ആദ്യമായിട്ട് നിയോഗിക്കുന്നത് അവരൊക്കെ നിരക്ഷരകുട്ടികളാണ് പൊതുവെ. അപ്പൊ അവരുടെ നിങ്ങൾ പ്രവാചകനായിട്ട് നിങ്ങളിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ നീ തന്നെ ഒന്നാമനായിട്ട് അക്ഷരം പഠിക്കണം, നീ വായിക്കാൻ പഠിക്കണം, എന്നെങ്കിലും നിന്റെ ഭരണ വായിക്കാൻ പഠിക്കൂ, അവർ അക്ഷരാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കൂ എന്ന് രണ്ടുവട്ടം ആവർത്തിച്ച് പറഞ്ഞ അങ്ങനത്തെ നിർബന്ധമായ കാര്യം നബി മരണം വരെ സ്വീകരിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല എന്ന് വിശ്വസിച്ചെങ്കിലേ ശൂന്യരാവുള്ളൂ എന്ന് അപ്പോഴത്തെ പദം. ഇതിപ്പോ ആരോടാണ് ഇതിന്റെ സങ്കടം പറയാ? അള്ളാഹു പറഞ്ഞ കാര്യം നബി ചെയ്തിട്ടില്ല എന്ന് വിശ്വസിച്ചെങ്കിലേ ശൂന്യരാ സുന്നത്ത് ജമാഅത്തുകാരനാവുള്ളൂ. ആയിക്കോട്ടെ, അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചു. അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചു. 1300 വർഷം വരെ ഖുർആനിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയോ? നമുക്ക് പറയേണ്ട ആവശ്യമില്ല. മറുപടിയാ, ഈ സുന്നത്ത് ജമാഅത്ത് സുന്നിയെന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരണം നടത്തിയതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? 1300 വർഷം വരെ അല്ല ഖുർആനിൽ നിസ്കാരത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വായിക്കാനറിയോ? വായിക്കാൻ അറിഞ്ഞോളൂല്ല. നബി പോലും പഠിച്ചിട്ടില്ല. പിന്നെ വായിക്കാൻ പഠിച്ചൂടെ? പഠിക്കുന്ന സുന്നത്താണ്. ഒഴിക്കാൻ കുറ്റവുമില്ല, ഒഴിക്കാനൊക്കെ കുറ്റവുമില്ല. പഠിക്കുന്ന സുന്നത്താണ് അക്ഷരാഭ്യാസം. ഇതല്ലാതെ അക്ഷരാഭ്യാസം നിർബന്ധമാണെന്ന് പഠിപ്പിച്ച ഒരൊറ്റ മതഹബുകാരൻ ഈ ലോകത്ത് വന്നോ? എന്താ കാരണം? എന്താ വരാതിരിക്കാൻ കാരണം? അള്ളാഹു പറയാത്തത് കൊണ്ടോ? ഖുർആനില്ലാത്തത് കൊണ്ടോ? ആർക്ക് മൻസൂഹാത്തത് കൊണ്ടോ? ആർക്ക് മൻസൂഹാന്ന് എഴുതാക്കാൻ പോലും ധൈര്യമുണ്ടായിട്ടില്ല. ഒരാൾക്ക് മൻസൂഹാക്കാൻ പറ്റി? ഞങ്ങളെ മൻസൂഹാക്കാൻ ധൈര്യമല്ലോ. അതും ധൈര്യമല്ല. പിന്നെന്താ കേട്ടത്? നബി അന്നെങ്കിൽ എന്നെ കൊണ്ട് ഒരാൾ പറഞ്ഞിരിക്കുന്നു. അത് അവിടെ സത്യത്തിൽ നബി അക്ഷരാഭ്യാസം പഠിച്ചു, പഠിപ്പിച്ചു, ഇതിന്റെ ഭാരമായിട്ട് പഠിപ്പിച്ചു. അങ്ങനെ അക്ഷരാഭ്യാസം അതി പ്രധാനമാണെന്ന് ഈ സമുദായത്തെ പഠിപ്പിച്ചു വിട്ട നബിന്റെ അനുയായികൾ ഇന്ത്യയിൽ നബി പോലും പഠിച്ചിട്ടില്ലാത്ത വിശ്വാസത്തിലേക്ക് മടങ്ങുകയും അങ്ങനെ 1300 കൊല്ലം ഖുർആൻ ബഹിഷ്കരിക്കുകയും ഖുർആൻ പഠിക്കേണ്ടതില്ല, അത് പരിഭാഷപ്പെടുത്താൻ പാടില്ല, അതിനർത്ഥം പറയാൻ പാടില്ല എന്ന ഈ ബുദ്ധിശൂന്യതയിൽ 13 നൂറ്റാണ്ട് നിലനിൽക്കുകയും ചെയ്തെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ബുഖാരിയാണെന്നാണ് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നത്. മുസ്ലിം അവരാണ് അതിന് ഒന്നാമത്തെ ഉത്തരവാദികൾ. മുസ്ലിം സമുദായത്തിന് അക്ഷരാഭ്യാസം വേണ്ട എന്ന് തോന്നാനുണ്ടായ കാരണം തോന്നിച്ചത് ഇവരാണ്. ഏതായാലും നമ്മളിവിടെ വളരെ സങ്കുചത്തോടുകൂടി സൗഹൃദമായിട്ട് സമുദായത്തിന്റെ പിന്തുണയോടുകൂടി നമ്മളിവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ ഇസ്ലാം കാര്യം അക്ഷരാഭ്യാസമാണ്. അള്ളാഹു പറഞ്ഞ ഖിറാഅത്ത് അതാണ് ഒന്നാമത്തെ ഇസ്ലാം കാര്യം എന്ന് പ്രഖ്യാപിച്ചതിനെതിരും 10 വർഷമായിട്ട് മാതൃഭൂമിയുടെയും മനോരമയിലൂടെയും പ്രഖ്യാപിച്ച പ്രസ്താവിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രസ്താവനക്കെതിരും ഇന്ന് വരെ ഒരു ഖണ്ഡനം കൊണ്ടുവരാൻ ഇവിടുത്തെ 10000 കണക്കിന് പണ്ഡിതന്മാരിൽ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം എന്റെ സുഹൃത്തുക്കൾ ഞാൻ അറിയിക്കുക. അതുകൊണ്ട് നമ്മൾക്ക് എന്താ നേട്ടം? അതുകൊണ്ടേ നേട്ടമുള്ളൂ. അക്ഷരാഭ്യാസമാണ് ഒന്നാമത്തെ ഇസ്ലാം കാര്യം എന്ന് പഠിച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞ ഇസ്ലാം കാര്യം മനസ്സിലാവും. മൂന്നാം കാര്യം മനസ്സിലാവും, കുറുവാനും മനസ്സിലാവും. അഭ്യാസം അക്ഷരാഭ്യാസം ധ്യാനാഭ്യാസമൊക്കെ പഠിക്കാനല്ലോ, വായനാഭ്യാസമൊക്കെ പഠിക്കാനല്ലോ. അപ്പൊ കുറുവാനും വായിക്കണം, കുറുവാൻ എഴുതിയത് വായിക്കണം, അതിന്റെ അർത്ഥം മനസ്സിലാക്കണം, അതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കണം. ആദ്യം ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ പതിനാലാം നൂറ്റാണ്ടിൽ ക്രിസ്തകം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആറ്റം മുതൽക്കാണ് കുറുവാൻ പഠിക്കണമെന്നുള്ള ചിന്താഗതിയിലേക്ക് മുസ്ലിം സമുദായം എത്തിച്ചേർന്നത്. അത് വരെ അത് പഠിക്കാൻ പറഞ്ഞ കൂട്ടാക്കൂടെ ഏതായാലും രക്ഷപ്പെട്ടു. നമ്മൾക്ക് ആശ്വാസമുണ്ട്, മുസ്ലിം സമുദായം ഇന്ന് രക്ഷപ്പെട്ടു. എന്ത് രക്ഷപ്പെട്ടു? ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ രക്ഷപ്പെട്ടു എന്നൊക്കെ പോയി പറയുന്നത്. അത് തന്നെ ധാരാളമായിട്ട് അങ്ങനെ നടക്കുന്നത്, അത് ഇപ്പം എന്തൊക്കെയാവുക എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളിപ്പോ മാനസികമായിട്ട് നമ്മൾ രക്ഷപ്പെട്ട ഒരു വിഷയം എന്താണെന്നറിയോ? കുറുവാൻ പഠിക്കണം, കുറുവാൻ പഠിച്ചെങ്കിൽ രക്ഷയുള്ളൂ, അക്ഷരാഭ്യാസം വിദ്യാഭ്യാസമൊക്കെ വേണം എന്നൊരു കല്യാണം അതിന്റെ ആരക്ഷ മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് ആയിട്ട് ഒരു 100 കൊല്ലം മുമ്പെങ്കിലും ആ ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ബാബറി മസ്ജിദ് കുഴപ്പമോ രാമക്ഷേത്ര കുഴപ്പമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ രണ്ടു കൂട്ടരിലുണ്ട് അക്ഷരാഭ്യാസത്തിനകത്തത്. അത് വിദ്യാർത്ഥി സംസാരിക്കില്ല, വിദ്യാർത്ഥി സംസാരിക്കാനുള്ള രീതിയല്ലപ്പോൾ. ഈ അക്ഷരാഭ്യാസം ഇല്ലാത്ത കൂട്ടരിൽ രണ്ടു കൂട്ടരിലുണ്ട്. അക്ഷരാഭ്യാസം ഇല്ലാത്ത കൂട്ടരി എത്ര കൂട്ടിരുന്നാലും കുഴപ്പമില്ലാതെ സമാധാനം ഉണ്ടാവില്ല, ഉണ്ടാവില്ല. കാര്യം കാര്യമറിയില്ലോ, പറഞ്ഞ കാര്യം മനസ്സിലാവില്ല, പറഞ്ഞ കാര്യം തന്നെ കയറില്ല. കാര്യം തന്നെ കണ്ടെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ച് പഠിക്കാനുള്ള തരം തരാൻ മതിയോ? തനക്കെന്തൊരു കയറണ്ടേ? അപ്പൊ അക്ഷരാഭ്യാസം ഇല്ലാത്ത കുറെ ആൾക്കാർ ഇവിടെ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, സങ്കടപ്പെടുന്നു, വിഷമിക്കുന്നു. എന്ത് ചെയ്യാനാ? പള്ളിന്റെ പേരിൽ അത്തരത്തിലുള്ള അക്രമങ്ങളും അനീതികളൊന്നും വെറുതെ പള്ളിപ്പേരിൽ അക്രമം നടത്താൻ പാടില്ലെന്ന് അള്ളാഹു അഞ്ചാറിൽ വ്യക്തമായി പക്കത്തെ പള്ളിയാണെങ്കിൽ പോലും അതിന്റെ പേരിൽ ഇവിടെ കുഴപ്പം നടത്താൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞത് കേട്ടോ? നമ്മൾ കേട്ടില്ല. പക്ഷെ ഇപ്പൊ കുഴപ്പമുണ്ടാക്കി നമ്മളാണോ? അല്ല, എല്ലാവർക്കും ഞാനായാലും ആ ഭാഗത്തേക്ക് ഒന്നും കിടക്കുന്നില്ല. നമ്മളുടെ വിദ്യാഭ്യാസപരമായ വിജ്ഞാനപരമായ അധോഗതിയുടെ ഫലമായിട്ട് നമ്മളിൽ നിന്നും തെറ്റുകൾ ചിലപ്പോഴൊക്കെ ചിലപ്പോഴല്ല ധാരാളം തെറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ നിരക്ഷരായ ആൾക്കാർ സമുദായങ്ങളിൽ നിന്ന് ധാരാളം തെറ്റുകൾ അവിടെയും സംഭവിക്കുന്നു. ഏതായാലും ഇക്കാര്യം തീരുമാനിക്കപ്പെട്ടേ അക്ഷരാഭ്യാസം ഒന്നാമത്തെ കാര്യം. ആ അക്ഷരാഭ്യാസത്തിന്റെ ഏകാഭ്യാസത്തിന്റെ വാരാഭ്യാസത്തിന്റെ തുടക്കത്തിലാണ് ഇവിടെ ഖുർആൻ സൊസൈറ്റിയുടെ കീഴിൽ കേരള ഘടകം അജയന്റെ നഗരത്തിൽ തന്നെ ഖുർആൻ സൊസൈറ്റി രക്ഷരാക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാവും. ഞങ്ങളുടെ കമ്മിറ്റി മെമ്പർമാരും ഞാനടക്കം പലരും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കാൻ രജിസ്ട്രേഷൻ നടത്തിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കോപ്പി അതിനുവേണ്ടി ഏൽപ്പിക്കുകയുണ്ട്. അത് അജനാന്തര ഘടകത്തിൽ നിർവഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ കേരള ഘടകത്തിന്റെ ആദ്യത്തെ ബ്രാഞ്ച് ഓഫീസ് കാളികാവിൽ ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്നും ഈ കാളികാവ് പ്രദേശത്തുള്ള ആദർശ ബന്ധുക്കൾക്ക് അതൊരു അഭിമാനമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമാണ്. കാരണം അതിന് ധൈര്യപ്പെട്ട് കുറച്ചിലുവരെങ്കിലും സഞ്ചാരത്തോടുകൂടി ആവേശത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ഓഫീസ് നമ്മുടെ നാട്ടിൽ വേണം എന്നുള്ളൊരു ഒരു ബോധം വന്നല്ലോ, ആവേശം അതിനുള്ള പ്രചോദനം ഉണ്ടായല്ലോ, അത് സന്തോഷകരമായ ഒരു കാര്യം. അതിന് ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധയുള്ള താല്പര്യമുള്ള ആൾക്കാരൊക്കെ അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണെന്നും ഇക്കൂട്ടത്തിന് ഞാൻ അപേക്ഷിക്കുക. എന്താ വിഷയം? ഇവിടെ ആർക്കും തട്ടിക്കൊണ്ടാവാനോ വെട്ടിപ്പറത്താനുള്ള വിഷയമല്ല. ഈ നാട്ടിലുള്ള വായനാർക്ക് വായിക്കാനറിയുന്ന മുസ്ലിം മുസ്ലിം വ്യത്യാസമെന്നേ എല്ലാവർക്കും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഒരു ദൈവമുണ്ട് എന്ന് പൊതുവെ ഇന്ത്യയിൽ 95% വിശ്വസിക്കുന്നുണ്ട്. ഒരു 5% മാത്രമേ നിരീശ്വരവാദികൾ ഇന്ത്യയിലുള്ളൂ. അപ്പൊ മുമ്പ് ഇവർ കണക്കത്തോക്കും അങ്ങനെ കിട്ടിയിട്ടുള്ള 5%, ബാക്കി 99% ദൈവവിശ്വാസികൾ. നമ്മളൊക്കെ വിശ്വവിശ്വാസികളാണ്, മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ. ഇവിടെ ഹിന്ദു മുസ്ലിം തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കൂടെ നമ്മൾക്ക് പറയാനില്ല. കാരണം ഹിന്ദുക്കാർക്ക് കുറച്ച് കിട്ടണമെങ്കിൽ അത്രയും പറ്റി അമ്പലത്തിന്റെ തന്നെ അബദ്ധമായില്ലേ? അബദ്ധമായല്ലോ. കുറേ നമ്മളൊന്നും പഠിച്ചിട്ടില്ല, നമ്മൾ പഠിച്ചില്ല, അവർ പഠിച്ചില്ല. ഹിന്ദു വിശ്വാസം പിന്നെ എന്താ കാര്യമായിട്ട് 5 നേരം പണം കൊടുക്കുന്ന മറ്റൊരാൾ നിഷ്കരിക്കണം നമ്മളുടെ നിന്നുള്ളതാണ്. അതെ, ഈ 5 നേരം പണം കൊടുക്കുന്നവരെന്താ പറയുന്നത്, നിഷ്കരിക്കുന്നവരെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും നമ്മൾ കൂടി വലിയ വ്യത്യാസം അപ്പോഴും ഉണ്ടാവില്ല. കാരണം രണ്ടൂട്ടരത്തും ഉണ്ട് കുറച്ച് വ്യത്യാസം അപ്പോഴും വരാം. അപ്പോ വലിയ വ്യത്യാസം കൂടെ ജാതീയതന്റെ പേരിലും വർഗത്തിന്റെ പേരിലും ആരും പറയണ്ട. ഏതാണ്ടൊക്കെ ഒന്നിനെ മനസ്സിലാക്കിയാൽ മതി. ഏതാണ്ടൊക്കെ ഒന്നിനെ എല്ലാവർക്കും ഒരു ദൈവമുണ്ടെന്നത് പൊതുവെ വിശ്വാസം. ആ ദൈവം എന്ത് പറഞ്ഞു എന്ന് ഇവിടെ പുരാതന സൊസൈറ്റിയുടെ ഓഫീസിൽ കയറിയിട്ട് ആർക്കേലും നോക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിമിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൂഡിന് പോലും നമ്മളിവിടെ കവാടം തുറന്നു വെച്ചുകൊണ്ടിരിക്കണം. സൗഹൃദ പ്രകാരം തുറന്നു ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം.
അതുപോലെ മറ്റേ ലോകമായ സാധനങ്ങൾ പഠിക്കാൻ പറ്റിയുള്ള എന്ത് ശാസ്ത്ര ബുക്കുകളോ മത ബുക്കുകളോ ഉണ്ടെങ്കിൽ നമുക്കും വായിക്കാം, അനുവദിക്കുകയാണെങ്കിൽ ഏതായാലും വാരണയുടെ നടക്കട്ടെ. നമസ്കാരം അഞ്ചില്ല, മൂന്നേ ഉള്ളൂ. നമസ്കാരം മൂന്ന് മാത്രം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ലോകം മുഴുവൻ? അഞ്ചില്ലാകുമ്പോ ഇവിടെ ഒരു മൂന്നിന്റെ വാദം എങ്ങനെ വന്നു? രണ്ടെണ്ണം ഇങ്ങനെ പോയത്, ഈ രണ്ടെണ്ണം ഏതെങ്ങനെ കളയേണ്ടത്, ഏതാ കൂടി ചേർന്നത് എന്നൊക്കെ ശാസ്ത്രം പ്രതിപാദിക്കുന്ന ബുക്ക് ഒന്നും രണ്ടും മൂന്നും ബുക്ക് സത്സംബന്ധമായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അതൊന്നും എടുത്ത് വായിച്ചു നോക്കാറോ? തെറ്റാണെങ്കിൽ അതല്ല, അത്രയേ ഉള്ളൂ. പറയുന്ന തെറ്റാണെന്ന് ബോധ്യായാൽ ഇറങ്ങിപ്പോവാ, ആരും പിടിച്ചു നോക്കില്ല. തെറ്റാണെന്ന് പറഞ്ഞവരോട് വെക്കണം പിടിച്ചവരോട് ആരുമില്ല. മൂന്ന് നേരം മാത്രമേ ഇസ്ലാമിലുള്ളൂ, ഖുർആനിലുള്ളൂ എന്ന് പറയുന്ന ബുക്ക് വായിച്ചിട്ട് അത് മൂന്നിനൊന്നും തെളിയുന്നില്ല, വേണ്ട തെളിയണ്ട, പഞ്ചായത്ത് പോയിക്കോട്ടെ. അതല്ല, മൂന്ന് തന്നെ ഉള്ളൂ എന്ന് ഖുർആൻ കൊണ്ട് സാധിച്ചത് വളരെ സമർത്ഥമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ബോധ്യമുള്ള ആൾക്കാർ അതേ സമയത്തിന് പിന്നെയും ചോദിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പോട്ടെ, മറ്റു പണ്ഡിതന്മാരോട് ചോദിക്കട്ടെ. അങ്ങനെ വിജ്ഞാനപരമായ ഒരു വിപ്ലവം ഈ സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കണം. വായനാഭ്യാസത്തിലൂടെ, വായനാ ശീലത്തിലൂടെ ഈ സമുദായത്തിന് ശ്രദ്ധിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ബോധവും സഞ്ചാരവും ഉണ്ടാക്കി തീർക്കണമെന്ന ഉദ്ദേശത്തിലാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ സാധ്യത്തിന് കീഴിൽ എല്ലാ സ്ഥലത്തും ദൈവത്തിൽ സ്ഥാപിക്കാൻ പോകുന്നത്. അതിന്റെ സഹായകാലത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും പഞ്ചിവിടുത്തെ ഓഫീസിലും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. വിപുലമായ തോതിലൊന്നും അല്ല ഇത് തുടങ്ങി നോക്കുന്നേക്കും, തുടങ്ങി നോക്കുന്നേക്കും. ഏതായാലും കേന്ദ്ര കമ്മിറ്റി അതിനുവേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സഹായം ചെയ്യാൻ അർഹതയുള്ള അവസരത്തിൽ കമ്മിറ്റി തന്നെ ഇപ്പോ അങ്ങനെ പൂർത്തിയായിട്ടൊന്നുമില്ല, പൂർത്തിയാവാൻ കുറച്ച് കാലം പിടിക്കും. ഏതായിരുന്നാലും മുമ്പുള്ള സമാധാന പ്രസ്ഥാനങ്ങളെ പോലെ വളരെ ദീർഘിച്ച കാലം കൊണ്ട് ഈ കമ്മിറ്റി പ്രസ്ഥാന രൂപം കൊള്ളൂ എന്ന് വിചാരിക്കണ്ട. കാരണം ഇതിന് പറയുന്ന കാര്യങ്ങൾ സ്വീകരിച്ചാലും സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഓരോരുത്തരുടെയും ബുദ്ധി പറയുന്നുണ്ട്, കാര്യം എന്തായിരുന്നാലും പറയുന്നത് കേട്ടാൽ സത്യമാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ നിന്ന് വന്നാൽ മതി, എന്തായിരുന്നാലും കേട്ടാൽ സത്യമാണെന്ന് തോന്നുന്നുണ്ട് എന്നുള്ളവർ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ തലയെ കെട്ടി കൊടുക്കാം, പിന്നെ തലയെ കൂട്ടി കൊടുക്കാൻ ഒരു പ്രയാസമില്ല. അപ്പോ സത്യമാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ഓരോ കാര്യം പറഞ്ഞു നമ്മൾ മനസ്സിലാവുന്നുണ്ടല്ലോ. മക്കളൊരു കുടുംബത്തിൽ മക്കൾ മരിച്ചാൽ ആ മക്കളെ മക്കളെ മുഴുവൻ പിടിച്ച് പുറത്താക്കണം. ഒരു മതാപതി, ഒരു മതാണിപ്പോ ഞാൻ ഈ പറയുന്നത്, എന്താണ് ഈ കുടുംബത്തിൽ നാലഞ്ചു ആമക്കൾ ഉണ്ടായിരുന്നു, നമ്മക്കളൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ഒന്നോ രണ്ടോ ആള് മരിച്ചുപോയി. അങ്ങനെ അതിന്റെ വയസ്സാണ് ഇപ്പൊ വലിയും വലിയും മരിക്കുന്നത്, ധാരാളം കൊച്ചുണ്ട്. അപ്പൊ അതവിടെ വായിക്കണം. വായിക്കുമ്പോ എന്ത് വേണം? വായിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മരിച്ചവരുടെ കുട്ടികളെ പിടിച്ച് റോട്ടിലേക്ക് ആക്കണം, എന്നിട്ട് ഇവിടെ ഭാഗം നടത്താൻ പാടണം. എന്താ കാരണം? അവർക്കൊരു പൈസ കൊടുക്കില്ല, ആ മരിച്ചവരുടെ മക്കൾക്ക് ഒരു എത്ര പൈസ അവകാശം കൊടുക്കൂല, അതുകൊണ്ട് അവർ റോട്ടിൽ ഇറങ്ങിക്കോട്ടെ, അത് ഉമ്മാന്റെ വീട്ടിൽ പോയിക്കോട്ടെ, അത് വേളാപ്പാന്റെ വീട്ടിൽ പോയിക്കോട്ടെ, ഇവിടെ സ്വന്തം ആളാക്കിയും മൂത്താക്കിയും അമ്മയെ പോണുണ്ട്. ഇവരോ ഇത് ഇപ്പോ ഞങ്ങൾക്കുള്ളതാ, ഞങ്ങളുടെ ഗ്രഹം മരിച്ചിട്ടുണ്ട്, എന്റെ കുട്ടിക്ക് ഒരു എത്ര പൈസ കൊടുക്കൂല, ഞങ്ങളുടെ പെങ്ങൾ മരിച്ചിട്ടുണ്ട്, ആ കുട്ടികളെ ഞങ്ങൾ പുറത്താക്കും. അപ്പൊ ബാക്കിയുള്ള മക്കൾക്ക്, അവരുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കാൻ പാടുള്ളൂ. ഈ മറ്റുള്ള മക്കൾക്ക് ഈ കുടുംബത്തിൽ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു മതം ഇവിടെ ഈ ലോകത്തുണ്ട്. അത് ഏതാന്ന് ചോദിച്ചാൽ ഞാനക്കരാണ് പറയുന്നത്, വേറെ ആരുടെയും മതമല്ല, നമ്മളുടെ ഇസ്ലാം മതം എന്നും പറഞ്ഞിട്ട് കെട്ടിയുണ്ടാക്കിയ ഒരു ശരിയത്തെ നിയമമാണിത്. മരിച്ചവന്റെ മക്കൾക്ക് അവകാശമില്ല എന്ന് പറയുന്ന ഈ അബൂജാഹിദ് നിയമം ഈ ലോകത്ത് പ്രഖ്യാപിച്ച മതം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സുന്നത്തിന്റെ മതമാണ്, അതിനെ അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ബുദ്ധിയുള്ള ആൾക്കാർ നടക്കുന്നത്. എന്താ കാരണം? ഖുർആനിലെ ദുല്യാകളെ കല്ലിയെടുത്തത്, ഈ അനാഥ മക്കളെ പുറത്താക്കണമെന്നും അവർക്ക് അവകാശം കൊടുക്കണ്ടെന്നും ഖുർആനിലില്ല എന്ന് പരിശ്രമം ഖുർആനിലുണ്ട് എന്ന് പറയാൻ ഒരുത്തം ഈ ലോകത്തില്ല. മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും, മക്കളുടെ മക്കൾക്ക് അവകാശം ഇല്ലാതെ ഖുർആനിലുണ്ട് എന്ത് പറയും പറയാലോ? ഖുർആനിലുള്ളതാ പറയണോന്ന് അറിയാ, കേൾക്കണോന്ന് അറിയാ, എന്ത് പറയും പറയാം? മൂന്നാർക്ക് മുന്നൂറ് കൊല്ലം മറ്റവരുടെ മക്കൾക്ക് ആർക്കും അവകാശം ഇല്ലാന്ന് അള്ള പറഞ്ഞിട്ടുണ്ട്. അത് ആരെ പറഞ്ഞു? അത് ഷാഫിമാൻ പറഞ്ഞിട്ട്. ഷാഫിമാൻ പറഞ്ഞാൽ ഖുർആൻ ഒന്നായാലും കരക്കി കൊടുക്കാളാ, നമ്മളെ കരക്കിട്ടില്ല, കുടിക്കത്തില്ല. അവരുടെ മക്കൾ ചോദിച്ചെന്നെ 1300 കൊല്ലം ഇതൊക്കെ കേട്ട് സമ്മതിച്ചു കൊടുത്തു. 1400-ാമത്തെ കൊല്ലാണ്ട് കഴിഞ്ഞപ്പോഴേക്ക് സ്ഥിതി എന്തായി അറിയോ? ഇവിടെ നടക്കുന്ന സംഭവമാണല്ലോ, കേരള ഹൈക്കോടതി മുൻ ജഡ്ജിമാരടക്കം കേരളത്തിലുള്ള സകല പണ്ഡിത നേതാക്കന്മാരെയും എറണാകുളം കൗൺഹാളിലേക്ക് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പ്രധാനമായും കുട്ടികളെ അവകാശത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി 1991 1991 ജൂലൈ 14 തീയതി എറണാകുളം ടൗൺഹാളിലേക്ക് കേരളത്തിലെ പണ്ഡിത നേതാക്കന്മാരെ രജിസ്റ്റർ ചട്ടം മുഖേനയും കാരണത്താക്കിട്ടും ക്ഷണിച്ചു. ഒരച്ചക്കുട്ടി വന്നില്ല. ഉടനെ അന്നെ ഒരു മുക്ക് പ്രസിദ്ധീകരിച്ചു, അത്തരം മക്കളുടെ മരിച്ച മക്കളുടെ മക്കൾക്ക് അവകാശമില്ല എന്ന് പറയുന്നത് തന്നെ ജാഹിരത്താണ്. ഖുർആൻ പ്രകാരം അവകാശമുണ്ട്, ഖുർആന്റെ അനന്തരാവകാശ പ്രകാരം ഇങ്ങനെയാണ്, അതിനെ ഖണ്ഡിക്കുന്നു എന്ന് ഒരു ലക്ഷം പുറത്തി ഇല്ലാന്നും പറഞ്ഞിട്ട് ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ഒരക്ഷരം മിണ്ടുന്നില്ല. എന്താ കാരണം? അവർക്ക് മിണ്ടാൻ ആവില്ലായാണോ? നാടിനായാണോ? സംഘടനയാണോ? സാമ്പത്തിക ശേഷിയായാണോ? സ്ഥാപനം ചെയ്യാണോ? ചീറ്റം ചെയ്യാണോ? ഒന്നുമല്ല. വേറെ കുട്ടികൾക്ക് അവകാശം കൊടുക്കണ്ട എന്ന് ഖുർആൻ ഉണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള ഒരു തന്നെ ഭൂലോകത്തില്ല. ഖുർആൻ നോക്കിയിട്ട് പറയാൻ കഴിയില്ല. ഖുർആൻ നോക്കാതെ പറയാം. എന്തെല്ലാം പറയാ? ഖുർആൻ നോക്കാതെ എന്തെല്ലാം തോന്നിയാസം പറയാ? ഖുർആൻ നോക്കിക്കൊണ്ട് കേരള കുട്ടികൾക്ക് അവകാശമില്ല എന്ന് ഞാൻ സ്ഥാപിച്ചു തരാ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരുത്തൻ കേരള മണ്ണിലെന്നല്ല ഈ ഭൂലോകത്തില്ല. ഭൂലോകത്തുള്ളവരൊക്കെ എങ്ങനെ ബന്ധപ്പെടാ? ബന്ധപ്പെട്ടില്ലേ? ബന്ധപ്പെട്ടില്ല. ഭൂലോകത്തിൽ ഏറ്റവും വലിയ പണ്ഡിത നേതാക്കന്മാരെവിടെയുള്ളത്? ഈജിപ്തില്, സൗദിഅറേബ്യയില്, പാകിസ്ഥാനില്, വടക്കേ ഇന്ത്യയിൽ. ഇതിന്റെ ഭൂലോകത്തിൽ ഏറ്റവും വലിയ പണ്ഡിതന്മാര്, ലോകപണ്ഡിതന്മാര് ഖത്തറില്, ഖത്തറിലെ പോലുള്ള ആൾക്കാരൊക്കെ തന്നെ ലോകപണ്ഡിതന്മാര്. അവരോട് ചോദിച്ചിട്ട് മറുപടി തന്നില്ല എന്നാ പോയി പറയുന്നത്. ഇനി പരിശോധിക്കാം അവർക്ക് മറുപടി ഉണ്ടോ ഇല്ലേ, അവർക്ക് മറുപടി തരാൻ കഴിയോ ഇല്ലേ, മരിച്ച മക്കളുടെ മക്കൾക്ക് അനാഥപുത്രന്മാർക്ക് അവകാശമുണ്ടെന്ന് ഇല്ലെന്ന് സ്ഥാപിക്കാൻ അവർക്ക് കഴിയോ ഇല്ലെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കാനോ കഴിയാണ് എന്ന് ലക്ഷം ഉറപ്പിയ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളിവിടെ പ്രസിദ്ധീകരണം മലയാളത്തിലിറക്കിയിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ഇവിടെ നമ്മുടെ കമ്മിറ്റിയുടെ സഹകരണത്തോടുകൂടി അത് ഇംഗ്ലീഷിലാക്കിയിട്ട് പ്രസിദ്ധീകരിക്കാൻ പോവാ. ഇംഗ്ലീഷിലാക്കി കഴിഞ്ഞു ടൈപ്പ് ചെയ്ത് വെക്കും, ഈ മദ്രാസിൽ അത് അച്ചടിക്കാൻ വേണ്ടി കൊടുക്കാൻ പോവാ. അതുകൊണ്ട് ഇപ്പൊ എന്താവുന്നോ അവന് നമുക്ക് വേണം. ഈ പേര കുട്ടികളെ മുസ്ലിം സമുദായത്തിലുള്ള അനാഥ കുട്ടികളെ മാത്രം പിടിച്ച് പുറത്താക്കുന്ന കിരാത നിയമം, ജാഹിറിയത്ത് അബൂജാഹിറിന്റെ നിയമം, അത് വിഭൂമതത്തും തുടച്ചു നീക്കണം എന്ന് പറയുന്ന തെലുങ്കുകാർ നിറച്ചിലച്ച ഗ്രന്ഥം അത് ഇംഗ്ലീഷിലും അറബിയിലും ഉറുദുവിലും ഒക്കെ ലോകത്ത് പ്രചരിപ്പിക്കാനാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഇവിടെ രൂപം കൊണ്ടുവന്നത്. അതവർ പ്രചരിപ്പിക്കും. അത് ഇന്ന് തന്നെ ഞാനോ എന്നോട് ബന്ധപ്പെട്ടവരോ ഏതെങ്കിലും നിനക്ക് അവസരമിപ്പിക്കുകയോ മരിച്ചുപോയോ ചെയ്തിരുന്നാലും ഈ പ്രസ്ഥാനം ഇനി ആർക്കൂടെ മൂടിവെക്കാൻ സാധ്യമല്ല. ഇത് ലോകത്ത് പ്രചരിക്കണം. ഖുർആനിക പ്രസ്ഥാനമാണ്, ഖുർആനിക സത്യമാണ്, കിരാത നിയമങ്ങളെ സാധ്യമാക്കാനുള്ള ഖുർആനിക സിദ്ധാന്തവുമായിട്ടാണ് മുജാഹിദുഹും ഇതിഹാസം കിട്ടിയത്. ഈ ഖുർആനോട് നീ ഉഗ്രസമരം ചെയ്തോ എന്ന് പറയുന്ന ആ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാനും ഇവിടെ അതിനുവേണ്ടി പ്രചരണം നടത്താനും അധ്വാനിക്കാനും ത്യാഗം ചെയ്യാനും തയ്യാറുള്ള എഞ്ചിനീയർമാരും ഡോക്ടർമാരും വക്കീലന്മാരും പുറത്തു വരുന്ന യുഗമാണ്, പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന യുഗമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നതെന്നും ആ വിഷയത്തിൽ നമ്മൾ സന്തോഷിക്കുകയും കുറെ കാലമായി മുസ്ലിം സമുദായത്തെ ഒത്തിരി കണ്ണുപിട്ട് തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ കുറച്ച് പോസ്റ്റുകളാണ് വസ്തു. മുന്നേക്കന്മാര് വന്നിട്ട് ഒരു ഇടയനെപ്പോലെ വന്നിട്ട് വഴിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെളിച്ചാൽ പോയിക്കോളണം. മിണ്ടനെ അറിഞ്ഞ മിണ്ടൂല ചോദിക്കുന്നത് അങ്ങനെ തെളിക്കില്ല. അസംബന്ധേ പറയുള്ളൂ, അതൊക്കെ സമ്മതിക്കുമ്പോൾ പോലീസേ ചെയ്യുള്ളൂ, അതും സമ്മതിക്കണം. ആ കാലം പോയി, അതൊക്കെ നമ്മൾ പറഞ്ഞു. ആ കാലം പോയി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ആ സംഘാ പ്രസംഗത്തിൽ എന്റെ സുഹൃത്ത് അബ്ദുറഹ്മാൻ പറഞ്ഞു, സുബ്ഹാന റബ്ബിക റബ്ബിൽ ജസീ, അഞ്ചുനേരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാണ്, സുബ്ഹാന റബ്ബിക റബ്ബിൽ ജസീ, നിന്റെ നാദം പരിശുദ്ധനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് അള്ളാഹുവിനോട് രണ്ട് കയ്യും പൊക്കി പ്രാർത്ഥിക്കുന്ന ഈ ചെറുക്കൻ പ്രാർത്ഥന ഇത് അവസാനിപ്പിക്കണം. ഇത് ഖുർആനോത്തല്ല, പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ ഹിന്ദുനാഥൻ എന്ന് പറയുന്ന ചെർക്കാണ്. ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവസാനിപ്പിക്കുന്നു പറയുന്നില്ല, അവസാനിപ്പിക്കൂടാന്നും പറയുന്നില്ല. രണ്ടും പറയാനുള്ള കാര്യം ശരിയാവോ? രണ്ടും പറയാനുള്ള കാര്യം ശരിയാവോ? ഒരു പക്ഷേ പറയാ സുഖം അറപ്പിക്കണം. പിന്നെ സത്യം വായിച്ചു മുന്നിൽ ചേർക്കാം, അതിന് തെളിവിത എന്ന് പറഞ്ഞിട്ട് വരട്ടെ. വരൂല, വരാൻ ഉറക്കൂല എന്ന് പറഞ്ഞാൽ എന്നെ പഠിച്ചിട്ടില്ല, എന്നെ പഠിച്ചിട്ടോ നമ്മളുടെ ഈ നാട്ടിലുള്ള ആൾക്കാരെ പഠിച്ചിട്ടോ അല്ല. വന്നാൽ ഇവിടെ ഖുർആനാണ്. ഖുർആനിനെതിരിൽ മറുപടി പറയാൻ ഒരു പണ്ഡിതന് സാധ്യമല്ല. അള്ളാഹുവിന് അല്ലെന്ന് പറയുന്ന വാക്കാണത്, പ്രാർത്ഥനയാണ്, അത് ചിർക്കാണ്. 1200 കൊല്ലമായി മുസ്ലിം സമുദായത്തിന്റെ ആചാരത്തിന്റെ കടമ കൂടിയിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ആരാണ്? ബുഖാരിയുടെ ശിഷ്യൻ സമ്മതിക്കാരനായ തിരുമതി എന്ന് പറയുന്ന അയാളാണ് ആദ്യമായിട്ട് ശിർക്കൻ പ്രാർത്ഥന ഈ ലോകത്ത് രക്ഷയിൽ നിന്ന് പ്രചരിപ്പിച്ചു. അന്നത്തെ ഇന്നത്തെ രക്ഷയെന്ന് വിചാരിക്കണം കേട്ടോ, ജൂതന്മാരുടെ രക്ഷയാണെന്ന്. അവരെന്ന് പ്രചരിപ്പിച്ചാണെന്ന് ആരോപിക്കുന്ന ഒരു വർഷവും അയാളെ ശിഷാരിയോടെ പ്രചരിപ്പിച്ചു. ഈ ലോകം മൂലം അത് പഠിപ്പിച്ചു. ഇന്നും അത് പഠിക്കുന്നു, വായിക്കുന്നു, അപ്രകാരം പ്രാർത്ഥിക്കുന്നു. മുജാഹിദ് നേതാക്കന്മാരെ അലി മൗലവി, അമാലി മൗലവി, മൂസ മൗലവി, ഷെയ്ഖ് മൗലവി മുതലായവരെല്ലാവരും കൂടി ഒപ്പുവെച്ച ബുഖാരി പരിഭാഷയുടെ 97-ാം പേജിൽ പോലും അത് അപ്രകാരം ഉല്ലേഖനം ചെയ്തിരിക്കുന്നു, എഴുതിയിരിക്കുന്നു പ്രാർത്ഥനയായിട്ട്. അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അല്ലെന്ന് അവർ പറയണം, പറയട്ടെ. നമുക്ക് കാണാനോ തെറ്റാണെന്ന് നമ്മൾ വേർക്കാൻ പാടില്ല. അള്ളാഹു നല്ലതെന്ന് പറയാൻ പാടില്ല. അള്ളാഹു നല്ലല്ല, അങ്ങനെയല്ല. അപ്പൊ ഇവിടുന്ന് കടന്നുകൂടി ആ കടന്നുകൂടി കടലെത്തി പറഞ്ഞത് ബുഹാരിയുടെ ശിഷ്യൻ തിരുമതിയുടെ കിതാബിൽ ഒരു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന മുഖ്യമന്ത്രി കുറച്ച് തരത്തിട്ടുണ്ടോ. ഈ തിരുമതി എന്ന് പറഞ്ഞ ആള് പറയുന്നതന്നെയാണ് ബുഹാരി ശിഷ്യനാണല്ലോ. ഇപ്പോ റുദിയ ഒരു റിപ്പോർട്ട് ഉണ്ട്, കാവനെ ചുടുമ്പോൾ മലർത്തി ചുടണം എന്ന് രാഹുൽ, പക്ഷെ ഞാനൊന്നും അറിയില്ല എന്ന് പറയാറുണ്ടത്രേ. എന്ന് കുറ്റം പറഞ്ഞെടുക്കുന്ന പറയല്, ആയിക്കോട്ടെ, ആര് പറഞ്ഞാലും ശരി, സംഗതി തന്നെ വാഹനത്തിനൊന്നും നടത്തിച്ചൊന്നും നമ്മുടെ ചാവളും കൂടി ശരിയ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആരോടും പറയണ്ട. അതേപോലെ കുറുമ എന്ത് പറഞ്ഞു, മതി കുറുമ എന്താ പറഞ്ഞത്, ഒരു ഇല്ല ഒരു റിപ്പോർട്ട് കേട്ടിട്ടുണ്ട് അല്ലെ എന്നു നെഗി പ്രാർത്ഥിക്കാറുണ്ട് എന്തെന്ന്, സുബഹാന റബ്ബിക്ക റബ്ബിൽ ഇസ്സത്തി അമ്മ യസുബുന സലാമിനെല്ലാം മുസ്ലിം ഉള്ള റബ്ബില്ലാലമിന് പ്രാർത്ഥിക്കാറുണ്ടെന്ന് ആരിച്ചു 200 കൊല്ലം മുമ്പ് റഷ്യയാണ് മൂപ്പറാണ്ട് കുത്തി വീടല്ല അച്ഛൻ അന്ന് അച്ഛനും കേട്ടു ഏരിയുണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടാവും, ഇപ്പൊ മൂപ്പറ വലിയ കുറ്റം ഒരു വലിയ കുറ്റം ചെയ്തില്ല, അങ്ങനെ ഒരു റിപ്പോർട്ട് കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞു. അതാണ്ട് ഏരിയ ഒക്കെ ചെയ്തു. അപ്പൊ നെഗിയങ്ങനെ ചെയ്യേണ്ടതിന് നമുക്ക് ഇതിലൂടെ റഷ്യക്കാർക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല. റഷ്യക്കാരും പറഞ്ഞാൽ അറിയണല്ല, അവർക്ക് റഷ്യൻ ഭാഷ അറിയുള്ളൂ, അവർക്ക് വേറെ പറഞ്ഞെന്താണെന്ന് അവർക്കറിയില്ല. അപ്പൊ റഷ്യയിലുള്ള കുറെ ആൾക്കാരായിട്ട് പോയി പഠിപ്പിക്കുന്നുണ്ട് സുബ്രഹാന റബ്ബിക്കളത്തിൽ എതിർത്ത് അമ്മായിട്ട് പോലും എന്നെ നെഗുവേർക്കണ്ട് നെഗുവേർക്കണ്ട് നമ്മളും കയറുന്നു. അങ്ങനെ റഷ്യക്കാർ ആദ്യം കയറും, പിന്നെ ആ കിതാബ് വള്ളം വെച്ചു, വെളുപ്പം വെച്ചു, മഹത്വം കൂടി, വലിയ സഹീഹായ കിതാബായിട്ട് ചെന്ന് ഇവിടുത്തെ മക്കത്തും മതിയാപ്പിക്കുന്നു. അപ്പൊ പിന്നെ സഹീഹായ കിതാബിൽ കാണുന്നതൊക്കെ ഹിന്ദിയെന്നും പറഞ്ഞിട്ട് മതിയത്തും പഠിച്ച മക്കത്തും പഠിച്ചു. പിന്നെ അവിടെ നിന്ന് തോന്നുന്നു ഇവിടുത്തെ ഇന്ത്യയിലേക്ക് തോന്നുന്നു. ഇപ്പൊ ചുരുക്കത്തിൽ ലോകമൊട്ടാകെ സുബ്രഹാന റബ്ബിക്കാണ്ട് പറഞ്ഞു. ആദ്യം എന്താ പറഞ്ഞത്, അങ്ങനെ കേട്ടിട്ടുണ്ടെന്നേ ആര് പറഞ്ഞിട്ടുണ്ടോ, ഇന്നോട് ഇന്നാള് പറഞ്ഞത് ആര് പറഞ്ഞില്ല, അറി തുന്നത് പറഞ്ഞിട്ടില്ല, എന്നോട് ഇന്നാള് പറഞ്ഞത് പറയണം അങ്ങനെയാവണമെങ്കിൽ അതുപോലും ആര് പറഞ്ഞിട്ടില്ല. പക്ഷെ ലോകത്തൊട്ടാകെ സുബ്രഹാന റബ്ബിക്ക പരറ്റു ശിർക്കൻ പ്രാർത്ഥന നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം സുബ്രഹാന റബ്ബിക്ക പറഞ്ഞോടുകൂടി അതുവരെ ഇതൊക്കെ മാത്രമായി ചുരുക്കപ്പെടാം. കള്ളന്തെന്ന് പറഞ്ഞാൽ അള്ള വിടും, പിന്നെ എന്നാ നിൽക്കേണ്ടത്. ഇങ്ങനത്തെ ശിക്ഷം പ്രാർത്ഥന മുജാഹിദ് മൗലവി നേതാക്കന്മാരടക്കം അച്ഛനൊക്കെ പരത്തിയത് തെറ്റാണെന്ന് പറയുന്നത് അത് തെറ്റാതുകൊണ്ട് ദേഷ്യണ്ടായിട്ടല്ല, അത് തെറ്റാതുകൊണ്ട് പറയാനാണ്, അവരോട് ദേഷ്യണ്ടായിട്ടല്ല, തെറ്റ് തിരുത്തണം. ആര് തെറ്റ് ചെയ്താലും തെറ്റ് തിരുത്തണം, ഖുർആനിലെ വീടാകുമ്പോൾ പ്രത്യേകിച്ചും തിരുത്തണം എന്നേ പറയുന്നുള്ളൂ. അതാണ് ഇപ്പൊ നമ്മളുള്ള ദേഷ്യം, എന്ന് ദേഷ്യപ്പെടണോ. അത് ഖുർആൻ കൊണ്ട് അങ്ങനെ ഖുർആൻ അങ്ങനെ ആക്കണ്ട, അപ്പൊ അങ്ങനെ നമുക്ക് ദ്വാരക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരു ചിന്ത പരാക്കി ഒരു കുട്ടികളും അഹികാരം അമാക്കി ഖുർആനില് ഒറ്റവപ്പിന്റെ ഭാഗം ഖുർആനുണ്ട്, രണ്ട് ഭാഗമായി. രണ്ടാമത്തെ ഭാഗത്തിൽ ഖുർആൻ എന്താണെന്ന് അറിയോ, ഒരു ചിന്ന പരാക്കി പറയും, ഇന്ന പരാക്കി എന്റെ നമസ്കാരം മനസ്സിക്കി എന്റെ മറ്റാരാധനകളും ഇതൊക്കെ അള്ളാഹുള്ളതാണെന്ന് പറഞ്ഞോ എന്ന് അള്ളാഹ് പറഞ്ഞതാ. അപ്പൊ നമ്മളെ ഒറ്റവപ്പ് എങ്ങനെ അവര് ഒരു ഇന്ന പരാക്കി ഒരു സുഖിയും അഹികാരാന്ന് നമ്മൾ അതിലുണ്ടോ, അതെന്താവും ഈ പറഞ്ഞോ. അവിടെ നമ്മളോട് പറഞ്ഞതിന്റെ മറുപടി ഇങ്ങനെ പറഞ്ഞാലേ പത്ത് എന്ത് കേട്ടു, നമ്മളവിടെ നമ്മളെ പറഞ്ഞ നമ്മുടെ മൈലിയക്കന്മാരും ഈ ബുഹാരിയും മുസ്ലിമും ഒക്കെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു. അവിടെ നാട്ടിൽ വേറെ ഒഴിവാക്കി ഇന്ന പ്രാർത്ഥിയുടെ സ്ഥിതിയുമായിട്ടില്ല, എല്ലാവരും വിജയത്തോടുമ്പോ ചെല്ലാറുള്ളൂ, മക്കൾക്കും മദീനത്തും അത്രേ ഉള്ളൂ, ബുഹാരിയിലും മുസ്ലിമിലും അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ എന്താണ് അങ്ങനെ വരാൻ കാരണം പറയോ, അത് നെഞ്ചു ചെല്ലിയതാണെന്ന് അവർ പറയേണ്ടത് ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം. ഇതറിയാലും അത് ചെല്ലിപ്പിച്ച ആള് കാക്കറല്ല, അയാൾക്ക് തന്നെയാണുണ്ട്, അയാളെ പുല്ല് അവിടുന്ന് ഒഴിവാക്കുന്ന തീരുമാനിച്ചു, അങ്ങനെ ഒഴിവാക്കി കൊടുത്തപ്പോ അത് പഠിച്ചു. ഈ ഗൂഹ മുസ്ലിം തുറന്നു പറഞ്ഞ ആളെന്താ കഴിച്ചിട്ട് കുട്ടിയിട്ട് ഇവരെ കൊണ്ട് ഇതിന് പകരം ഒരു സുബ്ഹാന റബ്ബിക്ക ചെല്ലണം അത് ഖുർആനിൽ ഉള്ളതെന്നും പറഞ്ഞിട്ട് ആരെ പ്രയത്നിക്കണമെന്ന് തീരുമാനിച്ചു. ഖുർആനിലെ വാക്ക് അങ്ങനെ അല്ല പറയണ്ടോ? ഖുർആനിലെ റസൂലിന്റെ സലാത്തിന് ഖുർആനുണ്ട്, പക്ഷേ തോന്നും മക്കളുടെ സലാത്തിന് കണ്ടാൽ ഇക്കാലല്ലേ അള്ളാഹുവിനോട് ചേർത്തെല്ലാം പറയാൻ നമുക്കറിയാമല്ലോ. അപ്പൊ അതുപോലെ സുബ്ഹാന റബ്ബിക്ക എന്ന് അള്ളാഹു നമ്മളോട് ഖുർആൻ നബിയോട് പറഞ്ഞ ഒരു സ്ഥലം, പിന്നെ 16 സ്ഥലത്തെ അള്ളാഹുവിനോട് നമ്മൾക്ക് പറയേണ്ട രൂപം എന്നതാണെന്ന് അതും പറഞ്ഞത്. 16 സ്ഥലം കണ്ട് വലിച്ചറിഞ്ഞിട്ട് അള്ള നബിയോട് പറഞ്ഞ ആ വാക്കെടുത്തിട്ട് അങ്ങോട്ട് തിരിച്ചടിക്ക, അള്ള നബിയോട് പറഞ്ഞ് നിന്റെ നാഥം പരിശുദ്ധനാണെന്ന് ശരിയാ പറ്റുക. അപ്പൊ നമ്മള് നബിയല്ല, അപ്പൊ നമ്മളെ വന്ന് നിന്റെ നാഥം പരിശുദ്ധനാണെന്ന് അള്ളഹാനോട് എന്താവും? അള്ളഹാനോട് നിന്റെ നാഥം പരിശുദ്ധനാണെന്ന് തന്നെ കണക്കാണല്ലേ. അപ്പൊ നമ്മൾ കാത്രാവാത്തന്ന നമ്മൾക്കുള്ള ഒരു ഗുണപ്പെടാ, നമ്മൾക്ക് എന്ത് ചെയ്താലും കാത്രാവുക. എന്താ ഒന്നും നിശ്ചയ ഒന്നും നിശ്ചയം ദൈവം കാത്രാവുക. കാത്രാവണെങ്കിൽ പഠിക്കണ്ടേ? അപ്പൊ വേറൊന്നും പഠിക്കാത്തത് കൊണ്ട് നമ്മളിപ്പോ കാത്രല്ല. പക്ഷെ കാത്ര ആവാതിരുന്നാൽ മതി, ഒന്ന് മുസ്ലിം വാങ്ങിക്കട്ടണ്ടേ? നമ്മൾ ആവശ്യപ്പെടാം. നമ്മളിപ്പോ കാത്രല്ല, ഞങ്ങളിപ്പോ കാത്രല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ മതിയോ? നമ്മൾക്കൊന്ന് മുസ്ലിമായി തീരേണ്ടത് അറിഞ്ഞുകൊണ്ട മാർഗം, ആ മാർഗത്തിലുള്ള ക്രമം നമുക്ക് ഈ സുബ്ഹാന റബ്ബിക്ക് സല്ലല്ലാഹും അല്ലാഹുമ്മ സല്ലും ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കാണ്ട് ഒഴിവാക്കിയിട്ട് നമ്മൾക്കൊന്ന് മുസ്ലിമായിട്ട് നിസ്കരിക്കണം, എന്നിട്ട് നോമ്പ് നോക്കണം, അങ്ങനെ ഹജ്ജ് ചെയ്യണം, എന്നിട്ട് ആ മൂന്നെണ്ണം പോരാ, പിന്നെ ഒരു 7 വേറുണ്ട്, പിന്നെ 2 7 അത് 10 5 എമ്മണത്തുള്ളൂ, അത് പോരാ 8 കൂടി പൂർത്തിയാക്കണം, എന്നിട്ടൊരു മുസ്ലിം പരിപൂർണ മുസ്ലിമായിട്ട് കഴിയുന്നിടത്തോളം ജീവിച്ച് മരിക്കണം എന്നുള്ളതാണ് ഇപ്പൊ പുറം സംഘത്തുകാരുടെ ആഹ്വാനം. ആ സിദ്ധാന്തപ്പെടാം, വേറെ ഒരു തകരാറിപ്പ് ഞാൻ ഈ പറയുന്നില്ല. നമ്മളെല്ലാവരും ഖുർആൻ സുന്നത്തുകാര്, അത് ഇപ്പൊ സമ്മതാക്കിയാലും സമ്മതിക്കേണ്ടി വരും എന്നാൽ അവരും ഖുർആൻ സുന്നത്തുകാരാവണം. നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഖുർആനും ഞങ്ങൾ സ്വീകരിക്കൂല, അജീതവും സ്വീകരിക്കൂല, സുന്നത്തും സ്വീകരിക്കൂല, മതം തന്നെ സ്വീകരിക്കൂല എന്ന് പറഞ്ഞപ്പോ ആരോടെന്ത് പറയണേ? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അവരുടെ അധ്യയന പ്രമാണമാണെന്ന് എല്ലാ വിഭാഗവും സമ്മതിച്ചിട്ടുണ്ടല്ലോ. അതിനുള്ള കാര്യമായതുകൊണ്ട് എല്ലാവരും അത് സ്വീകരിക്കേണ്ടി വരും എന്ന് പറയാം. അപ്പോ ഇസ്ലാം കാര്യം 10 തർക്കമൊന്നുമില്ല വിഷയത്തിൽ. തർക്കം തീർന്ന് 5 10 അത് 1 അക്ഷരാഭ്യാസം. അതിവിടെ നമ്മള് കുറച്ചെ പങ്കായി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല കേട്ടോ. മലപ്പുറം ജില്ലയിൽ ഇവിടെ ഭൂരിപക്ഷക്കാർ നമ്മളാ. മലപ്പുറം ജില്ല ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. 70-75 ശതമാനം മുസ്ലിംസ് ഉണ്ട്, തർക്കമൊന്നുമില്ല. അക്ഷരാഭ്യാസത്തിനോ എത്ര ശതമാനം? 70-75 ഉണ്ടോ? അക്ഷരാഭ്യാസത്തിന് 70-75 50-55 ഉണ്ടോ? ഇല്ല, 40. അപ്പോ ആളുകളുടെ പഠിപ്പ് കുറവാണ്. ഇതോടെപ്പെട്ട കാര്യമാണ്. ഭൂരിപക്ഷമാണ് നമ്മുടെ ആൾക്കാരുണ്ട്, പക്ഷേ ശതമാനം പഠിപ്പിന് നടത്തുമ്പോൾ 35 തട്ടണം, പിന്നെ 40. 75 ഉണ്ട് ശതമാനം എണ്ണത്തിന്. പഠിച്ചാൽ നോക്കുമ്പോ 40 ഉള്ളു എന്ന് പറഞ്ഞാ പഠിച്ചത് എന്താ? എന്താ ഇപ്പൊ 40% പഠിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? മൂത്തോടത്ത് വർക്കിൽ അഹമ്മദ് ബോക്കറിയിൽ എഴുതാൻ പഠിച്ചു എന്ന് അത്രയും കാര്യമുള്ളൂ, വേറൊന്നുമില്ല. അവരൊക്കെ പിന്നെ 40% പറഞ്ഞത് എന്താണ്? ഖുർആൻ വായിച്ചാണോ ഖുർആന്റെ പരിഭാഷ വായിച്ചാണോ പഠിച്ചില്ല? അത് അവരൊരു 40% ഉണ്ടാവും. ഈ 40 പിന്നെ 36 തട്ടിട്ട് ഒരു 4% ഒരു ലേഖനം വായിച്ചിട്ട് ഒരു ഗ്രന്ഥം വായിച്ചിട്ട് കാര്യം മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ. ഭൂരിപക്ഷം നമ്മളാണെങ്കിലും ഇത് പോരാ. നമ്മൾ ഭൂരിപക്ഷമാണെങ്കിൽ ഈ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഭൂരിപക്ഷമാണോ? ഭൂരിപക്ഷം ആയിക്കോളെ നിർബന്ധമില്ലാത്ത ന്യൂനപക്ഷം ആയിക്കോട്ടെ, പക്ഷെ ആ ന്യൂനപക്ഷക്കാരൊക്കെ വിദ്യാഭ്യാസം അവരാവണമെന്നൊക്കെ നമ്മൾ ആവശ്യം. അതാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ അത് ഒരു തെറ്റായ കാര്യമാണ്. ഖുർആൻ സുന്നത്തുകാർ അങ്ങനെ കാര്യം പറഞ്ഞു പറഞ്ഞാൽ അതൊരു തെറ്റായ കാര്യമല്ല. ഇന്നത്തെ ഖുർആൻ സുന്നത്ത് എന്ന് പറയുന്നുണ്ടാണ്, അതൊന്ന് മനസ്സിലാക്കാം. എന്താണ് ഇപ്പോൾ ഒരു വ്യത്യാസം വന്നത്? ഖുർആൻ സുന്നത്തുകാര് സുന്ന സിനിമാക്കാര് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചത് അല്ലേ? ആ കേട്ടാണ് മനസ്സിലാവില്ലേ? ഖുർആൻ സുന്നത്തുകാരെന്ന് പറയുമ്പോ വളരെ വ്യക്തമായിട്ട് ആദ്യം തന്നെ ഖുർആൻ കാണാനുണ്ട്. സുന്നത്തു ജമാഅത്തുകാരി എന്ന് പറയുമ്പോ ഖുർആൻ വ്യക്തമായിട്ടും കാണാനില്ല, പരോക്ഷമായിട്ടും കാണാനില്ല. അവിടെ എന്തോ ഉള്ളൂ, സുന്നത്തു ജമാഅത്തിന് മാത്രം തന്നെ ഉള്ളൂ. ചെറുതായിട്ടോ അതിന്റെ മുന്നിലോ പിന്നിലോ എഴുതിയിട്ടില്ല, ഖുർആൻ എഴുതിയിട്ടില്ല, തർക്കിലും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ സുന്നത്തു ജമാഅത്തും ഖുർആൻ സുന്നത്തും തമ്മിൽ വ്യത്യാസം ചെയ്യുന്ന ഉറപ്പായില്ലേ? ഉറപ്പായില്ലേ? ഖുർആൻ സുന്നത്തുകാർക്ക് ഖുർആൻ ആദ്യമുണ്ട്, സുന്നത്തു ജമാഅത്തുകാർക്ക് ഖുർആൻ ആദ്യമില്ല, അവർക്കാണില്ല. അപ്പൊ സുന്നത്തു ജമാഅത്തുകാരൊക്കെ ഇപ്പൊ ഖുർആൻ നിഷേധിച്ചു അതിനൊന്നും ഞാൻ പറഞ്ഞില്ല. ഇവിടെ പറഞ്ഞിട്ടില്ലാതെ പറയുള്ളൂ, സുന്നത്തു ജമാഅത്തുകാർ 1000 കൊണ്ടായിട്ട് ഖുർആൻ മുദ്രാവാക്യത്തിൽ പറയാറില്ല. പിന്നെ കൂട്ടി വന്നിട്ടാണ് നമ്മുടെ മുജാഹിദ് മൗലവിമാർ. മുജാഹിദീങ്ങൾ എന്ന് പറയുമ്പോൾ അവരെ തെറ്റിദ്ധരിക്കരുത്. ശിഖുകളുടെ അനുയായികളിൽ ഭൂരിഭാഗം മുജാഹിദികളാണ്. മുജാഹിദിനോട് ഇയാൾക്ക് ദേശീയമെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ഖുർആൻ സുന്നത്തുകാർക്കുള്ള അനുയായികളിൽ ഭൂരിഭാഗം മുജാഹിദികൾ, കുറെ സുന്നികളിൽ, കുറെ ജമാഅത്തുകളിൽ അധികമില്ലെങ്കിലും എല്ലാ വിഭാഗത്തിനും ഞങ്ങളോട് അനുഭവം ഉള്ളവരുണ്ട്, ആദർശം ബന്ധുക്കളായിട്ടുണ്ട്, സഹകരിക്കുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്. പറ്റപ്പെടും ഇരിക്കട്ടെ. അപ്പോ മുജാഹിദീങ്ങളെന്ന് പറയുമ്പോ പെട്ടെന്ന് ഞാൻ തെറ്റിദ്ധരിക്കട്ടെ. മുജാഹിദ് മൗലവിമാരെ സംബന്ധിച്ചാണ്, അതുപോലെ ജമാഅത്തിലെ മൗലവിമാരെ സംബന്ധിച്ച്, സമസ്തയിലുള്ള മൗലവിമാരെ സംബന്ധിച്ച്, മുസ്ലിംമാരെ സംബന്ധിച്ച്, അവരാണ് ഞങ്ങൾ എപ്പോഴും ഈ സമൂഹം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാരെ ഉദ്ദേശിക്കാറില്ല. എന്താ കാരണം? ന്യായമായ കാരണമുണ്ട്, അതന്നെ കാരണം. എന്താ ന്യായമായ കാരണതാണ്? സാധാരണക്കാരിലൊന്നിലും കക്ഷികളല്ല, പ്രതിയോഗികളല്ല, വിരോധികളല്ല. മുജാഹിദ് സാധാരണക്കാർക്കും, ജമാഅത്ത് സാധാരണക്കാർക്കും, സുന്നി സാധാരണക്കാർക്കും ഒക്കെ എന്തേ ഒരു ലക്ഷ്യമുള്ളൂ എന്നറിയോ? അവരും റസൂലും പറഞ്ഞ മാതിരി മുസ്ലിമായിട്ട് ജീവിച്ചു വരിക്കണം. അവര് വ്യക്തത. അപ്പൊ അതിന് ഉണ്ടായിട്ട് തിരിച്ചുണ്ടാവുക, അത് ഈ മൗലവിമാര് തിരിച്ചുണ്ടാവുക. ഞങ്ങൾ പറയുന്നതാണ് അതിന്റെ റസൂലും പറഞ്ഞതാണ് ജമാഅത്ത് പറഞ്ഞു. മുജാഹിദ് മൗലവിമാർ വന്നിട്ട് പറയും അല്ല, അവർ പറഞ്ഞതല്ല, ഞങ്ങൾ പറഞ്ഞതാണ് അതിന്റെ റസൂലും പറഞ്ഞത് പറയും. ഇത് രണ്ടുമല്ലേ ഞങ്ങൾക്ക് അവരുടെ റസൂലും പറഞ്ഞ മുഴുവൻ ചെയ്യണം. മൗലിയൊക്കെ വരും പറയും, സാധാരണക്കാർ കഴിഞ്ഞു. മൂന്ന് വിഭാഗത്തിലുള്ള സാധാരണക്കാർ കഴിഞ്ഞു. മൂന്ന് കൂട്ടരും പറഞ്ഞാൽ അതിന്റെ ഉത്തരം പറഞ്ഞാർന്ന ചെറിയ ആൾക്കാർ കുറച്ച് വേണം മുജാഹിദ് മൗലവിമാര് പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. മുജാഹിദ് മൗലവിമാര് ഖുർആൻ സുന്നത്ത് പ്രചരണത്തിന് വേണ്ടി രൂപം കൊണ്ട 60 കൊല്ലമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേണ്ട സംഘടന നെടുവത്തിൽ മുജാഹിദ് എന്നൊക്കെ പറയുമ്പോ ഏറ്റപ്പാടിന്റെ പറയുമ്പോ കുറച്ച് സത്യമായിരിക്കും വിചാരിച്ചു. അങ്ങനെ പാലക്കാട്ട് മുജാഹിദ് സമ്മേളനത്തിൽ ഒരു തോവങ്ങളാണ്ട് ഇറക്കി 10,000 കോപ്പി എന്തായാലും എഴുതിയിരിക്കുന്നത്. അതിനെ എഴുതിയിട്ട് നോക്കുമ്പോ കുറുവാറും പോരാ, സുന്നത്തും പോരാ, പിന്നെ കുറച്ച് ഇജ്മാഉം വേണം, പിന്നെ കുറച്ച് ഖിയാസും വേണം. അപ്പൊ പിന്നെന്താപ്പോ ഇന്നത്തെ 60 കൊല്ലമായിട്ട് ഖുർആൻ സുന്നത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഒന്ന് മുജാഹിദ് മൗലവിമാർ ഇപ്പൊ 60 കൊല്ലം കഴിഞ്ഞപ്പോ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും ആരും പതിനുള്ളിലുണ്ട്. ഈ പാലക്കാട് കഴിഞ്ഞ വാർഷിക സമ്മേളനത്തില് സമ്മേളനത്തിൽ പ്രചരിപ്പിച്ച 10,000 കോപ്പി പ്രചരിപ്പിച്ച സോമനികളുടെ വസ്ത്ര നടത്തി എഴുതി വച്ചിരിക്കുന്നു. ഇന്ന് ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും ഇതൊക്കെ നമ്മുടെ പ്രമാണമാണ്. അതിനെ സംസ്ഥാനക്കാരും പറഞ്ഞത് ഷാഫി മദ്ഹബുകാരും പറഞ്ഞതല്ലേ? ഇവിടെ എല്ലാ മദ്ഹബുകാരും സുന്നത്തുമാരും ഒക്കെ പറഞ്ഞത്. അത്തരത്തെ വ്യത്യാസം ഒരു വ്യത്യാസവും ഇല്ല. ആദ്യമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ? മാനും മൗലൂദും ഓതരിക്കാം. അതിപ്പോ ശരിയായ സുന്നിയോടും ഓതരില്ല. അപ്പൊ അവിടെ എന്താണ് സമയം? പിന്നെന്താ നിസ്കാരത്തിന്റെ ദിവസം ദ്വാരക്കരിക്കാണ്. അത് നിർബന്ധമാണെന്ന് സുന്നികൾക്കും പാടില്ല. സുന്നത്താണ്, സുന്നത്തല്ലെങ്കിൽ സർക്കരില്ല എന്നൊക്കെ അല്ലാതെ അത് സർവാണ സുന്നത്താണെന്ന് സുന്നികളും പറഞ്ഞില്ല. അപ്പൊ കാര്യമായ വ്യത്യാസപ്പെ രണ്ടുകൂട്ടർക്കും ഇല്ലാതായി. പിന്നെ ജമാഅത്ത് മൗലവിമാരടുത്ത് പോയാലോ ഒരു പ്രശ്നവുമില്ല. അതൊക്കെ സാധാപര. ഞാൻ എല്ലാവരും വിമർശിക്കാന്ന് പറയുന്നത് നിങ്ങൾ സത്യം പറയാം. പക്ഷെ നമ്മൾ കേൾക്കുന്നല്ലേ, മൗലവിമാരിൽ നിന്ന്, മതവഞ്ചനന്മാരിൽ നിന്ന് നമ്മൾ സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് കിട്ടുന്ന പത്രങ്ങളിലുള്ള കാര്യങ്ങളെ പോയി പറയുന്നത്. അപ്പൊ മുജാഹിദ് മൗലവിമാര് സുന്നി മുസ്ലിംമാര് പറഞ്ഞു അതൊന്നും കിടക്കേണ്ട നാല് മതപ്പ് ഒന്നും തെറ്റില്ല. എല്ലാ മതപരമായ അനുഷ്ഠാന കർമ്മങ്ങളെ സംബന്ധിച്ച് പറയുന്ന എല്ലാ വിവാദങ്ങളും എല്ലാ തർക്കങ്ങളും അത് മുഴുക്കേ സാഖാപരാണ്. അപ്പൊ കുന്നു തോതിയാലും വേണ്ടില്ല, ഓതിലെങ്കിലും വേണ്ടില്ല. അത്തരമുള്ള തോതിയാലും വേണ്ടില്ല, ഓതിലെങ്കിലും വേണ്ടില്ല. ഇക്കാലത്തിലേക്ക് 200 വേർന്നാലും വിരോധമില്ല, വേറെയും വിരോധമില്ല. രണ്ടപ്പള് അപ്പൊ അതിലെല്ലാവർക്കും പറയാണ്ട് കൂടാ. സാധാരണ ഒറ്റക്കട്ട സിന്ധുവായിട്ട് ജമാഅത്തിനോട് കൂടിയാൽ യാതൊരു കേടും ഇന്നിപ്പൊ കണ്ടെത്തില്ല. ഒക്കെ ഇസ്ലാമായിട്ട് അംഗീകരിക്കുന്ന പൗരപണികൾ ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് എന്തിനൊക്കെ വന്നത്? ഇവിടെ 4 മദ്ഹബും സുന്നത്ത് ജമാഅത്തും 1,000 കൊല്ലായിട്ടൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ കുറെ ജമാഅത്തും കുറെ നദുവത്തും ഏകജനീയത്വമൊക്കെ ഉണ്ടാവേണ്ട ആവശ്യം എന്താ? മുമ്പത്തെ പോരാണ്ട് പോരാ പോലെ മാറിമാറുകൊണ്ടായ ആൾക്കാരാണെങ്കിൽ അതിപ്പോ വല്ലാതെ പറഞ്ഞോളും നിന്റെ പറയാനെന്ന ബുദ്ധിയുള്ളവർക്ക് അത് ഇല്ലാതാവുന്നത് പറഞ്ഞാലും ഇല്ലാതാവുന്ന സാധനമുള്ളു. അല്ല കുറെ ആൾക്കാർക്ക് ഞങ്ങൾക്ക് കുറെ പാടണം പഠിക്കോട്ടെ. അതിനർത്ഥം ആശയമൊന്നും ഇല്ലാതെ എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഞങ്ങളെ എന്നിട്ട് തൊട്ടാണ് മുറ്റാണ് കുത്തി മുറിക്കാണ് ഇതോട്ടെ ചെയ്യുന്നേ. ഇതൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. സുന്നി മുസ്ലിമാക്കന്മാരടക്കം പറഞ്ഞു അങ്ങനെയുള്ള കൂട്ടാട്ടിന്റെ പൂരങ്ങളൊന്നും നിർത്തലൊന്നും നടത്തരുതെന്ന് പറഞ്ഞിട്ട് പോരു കേട്ടോ. ഉടൻപാടി നിർത്തന്റെ അടുത്തന്നെ ഗംഭീര നിർത്ത കഴിഞ്ഞ ഘട്ടത്തിനേക്കാൾ ഗംഭീരമായിട്ട് ഇപ്പോൾ നടക്കണം. നമസ്കാരമുള്ള നേതാക്കന്മാരെന്ന് പറഞ്ഞ് അത്തരം വേപ്പത്തോടൊന്നും വേണ്ടാത്തങ്ങളൊന്നും പാടില്ല നിർത്തിക്കെന്ന് പറഞ്ഞിട്ട് ഒരു കേൾക്കുന്നില്ല. അപ്പൊ കേൾക്കാത്തവരെ ആര് പറഞ്ഞാലും കൊടുക്കില്ല. പിന്നെ ബുദ്ധിയുള്ളവർക്കും അവരാരോട് പറയും വേണ്ട. ഭൂമനാധാരങ്ങളെ ശരിയാക്കവർ ആരും വേണ്ട. അതൊക്കെ നമ്മുടെ ബുദ്ധിയുടെ പറയും. പിന്നെ നമ്മൾക്ക് ആവശ്യം എന്താ? ജമാഅത്ത് മൗലവിയെ കൊണ്ടും നെടുവത്തുള്ള ഓരോരെ കൊണ്ടും തുമ്മി മുസ്ലിമരെ കൊണ്ട് നമ്മൾക്കുള്ള ആവശ്യമില്ല. അങ്ങനെ റസൂലും പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു തെളിച്ചിട്ട് നമ്മളൊക്കെ പിന്നാലെ കൂടി പോകുന്നത് അത് പറഞ്ഞു തരുന്നുണ്ടോ ഇതിനെ ചോദിക്കുന്നത്. 60 കൊല്ലം കഴിഞ്ഞപ്പോ അവർ പറഞ്ഞത് പിന്നെ ഇജ്മായേര് പറഞ്ഞതും പ്രമാണാക്കണം. ആരാ ഇജ്മായേര് എന്ന് പറഞ്ഞ ആൾക്കാർ? ഇജ്മായേര് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞ അള്ളാന്റെ ഹദീസ് പറഞ്ഞ നബിന്റെ നേരെ കെട്ടിണ്ടാക്കിയതാ. നബി പറഞ്ഞാൽ നബി പറഞ്ഞുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നബി പറഞ്ഞുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആ ഖുർആൻ പറഞ്ഞ അള്ള പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല. അതാണ് ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് പറയുന്ന ഒന്നാമത്തെ തെളിവാണ്. ഒരാറ്റോടെ തന്നെ ഖുർആൻ അട്ടിമറിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഇനി ഒട്ട് കഴിയില്ല. ഇന്ന് കഴിയണമെങ്കിൽ ഒരാറ്റം പോകുമ്പോൾ ഭൂമി ഒട്ടാകെ വീണം. പറഞ്ഞതാണെന്ന് പറഞ്ഞ് ജയിച്ചിട്ടുണ്ടാക്കിയത് അവിടെ കിട്ടുന്ന അച്ഛനെ മുക്കാൻ എടുക്കാം. പിന്നെ ഇതുപോലെ പറഞ്ഞ സാധനമുണ്ടാ, അത് അള്ളാന്റെ ബന്ധുവില്ല, നെഗിന്റെ ബന്ധുവില്ല. പിന്നെ അറബിലുണ്ടായിരുന്ന രണ്ടും മൂന്നും നൂറ്റാണ്ടിലുണ്ടായിരുന്ന കുറച്ച് മൊഴിമേറ്റന്മാർ കൂടി പറഞ്ഞോളാം. പറഞ്ഞ പ്രത്യേകത അവിടുത്തെ കുറച്ച് മൊഴിമേറ്റന്മാരൊക്കെ കൂടി എന്നിട്ടാണ് തീരുമാനിച്ചു. നാല് മദഹബിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നാല് മദഹബിന്റെ ഇമാമുങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ അഭിവാദിക്കാൻ കേട്ടോ, അവരൊക്കെ കൂടി അവരെ ശിഷ്യന്മാരുണ്ട്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുണ്ട്, അവരൊക്കെ കൂടി മക്കത്തും മദീനത്തും പള്ളിയിലും ജാമിയിലും ഒട്ടാകെ നിറഞ്ഞു എന്ന് കണ്ടിട്ട് തീരുമാനിച്ചു. മറക്കിരുന്നാൽ കയ്യും മുഖവും കൂടി കൈകിട്ടല്ലാതെ നിക്ഷരിക്കാൻ എന്റെ മുന്തിരിക്ക് വരരുത് എന്ന് അള്ള പറഞ്ഞിട്ടുണ്ടെങ്കിലും തന്റെ ഞാൻ പറയാത്തത് കൊണ്ട് കൈകൾ നിർബന്ധമില്ലാതെ തീരുമാനിച്ചു. കഞ്ചാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് കണ്ടുകൾ നിർബന്ധിക്കാനും നാല് മതങ്ങളിലേക്കാവരും യുദ്ധമായിട്ടു. ആ യുദ്ധമായി നമ്മൾ സ്വീകരിക്കണമെന്നൊക്കെ പറയുന്നത് നാൽപ്പതാടിന്റെ നാട്, 80 ആടിന്റെ നാട്, 100 ആടിന്റെ നാട് എന്നുള്ളതാണ്. യുദ്ധമായവരാകുന്ന ഞങ്ങളുടെ മദ്ഹബ്, ഞങ്ങളുടെ മുഖ്യമായി ഞങ്ങളുടെ തീരുമാനം. അതുകൊണ്ട് നിങ്ങളും പറയണം, 40 ആടിന്റെ നാട്, 80 ആടിന്റെ നാട്, 100 ആടിന്റെ നാട് എന്ന് നിങ്ങളും പറയണം. പറയാൻ പറ്റുമോ? നമുക്കൊക്കെ പറയാൻ പറ്റുമോ? ഞങ്ങൾ നമുക്ക് എല്ലാവർക്കൊക്കെ പറയാൻ പറ്റില്ല. 40 ആടിന്റെ നാടാണെങ്കിൽ 80 ആടിന്റെ 2 ആണ്, 3 ആണ്. അറബികൾക്ക് തെക്കാട്ടും വെട്ടി കുറക്കാൻ വേണ്ടിയിട്ട് അറബി വിമാനങ്ങളൊക്കെ കൂടി കള്ളക്കണക്ക് ഉണ്ടാക്കിയ അത് ഇസ്ലാമിനാക്കാൻ പാടില്ലാന്ന് പുരാസനത്തിലൂടെ വളർന്നു. അത് ഇസ്ലാമിനെ കേൾക്കാൻ പാടില്ല. അത് അറബികൾക്ക് വേണ്ടി അറബി ഹോജാക്കന്മാരും നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ശരി, അത് ഇസ്ലാമിലേക്ക് കൂട്ടിക്കാൻ പാടില്ല. അതവർ മുസ്ലിമിനോട് പറയാൻ പാടില്ല. അത് അങ്ങനെ ഒരു മകനും ഒരു മകന്റെ മകനുള്ള പണിക്ക് അവകാശം കൊടുക്കൂ. എന്നാൽ ഇനി രണ്ട് മകനും രണ്ട് മകന്റെ മകനായാലും അവകാശം കൊടുക്കണ്ടെന്നും നാല് ഹോജാക്കന്മാരും നേടി വെച്ചു. യുദ്ധമാരും എന്ന് പറഞ്ഞാൽ ഇവിടെ വിലവെക്കൂല. ആ യുദ്ധമാരെ തോച്ചു തരുന്നു. ഒരു മകളും ഒരു മകന്റെ മോളായപ്പോൾ ഇതിന് അവകാശം കൊടുത്തു, അങ്ങനെ ഒഫത്തായിപ്പോയി. ഇനി രണ്ട് മകനും രണ്ട് മകന്റെ മകളും വന്നപ്പോൾ അവകാശം കൊടുക്കൂല എന്ന് പറയുന്നതിൽ അറബി ഹോജാക്കന്മാർ യുദ്ധമായിട്ടുണ്ടെങ്കിൽ ആ യുദ്ധമായി തോച്ചു തരണം എന്നാണ് ഖുറാസിന്റെ പേര് പറയുന്നത്. അത് മുസ്ലിങ്ങളോട് പറയാൻ പാടില്ല. എവിടുന്ന് കിട്ടി? രണ്ട് മകളും രണ്ട് മകന്റെ മകളാകാൻ അവകാശം തന്നെ എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുമെന്ന് മറുപടി പറയണോ? മറുപടി പറയാൻ അവിടെ ആണ്ടോ? ആരില്ല. അപ്പൊ യുദ്ധമായ പ്രമാണാണെന്ന് പറയുന്ന മൗലവിമാർ ഇത്ര കാലം ഖുർആൻ സുന്നത്താണ് നമ്മൾക്ക് വേണ്ടത്, അത് പ്രചരിപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്, അതാണ് ഈ സമുദായത്തെ പഠിപ്പിക്കേണ്ടത്. ഖുർആൻ മറ്റേ മദ്ഹബുകളൊന്നും നമുക്ക് പാടില്ല, തക്ലീദ് ചെയ്ത് ഹറാമാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ ലോക ഹോജാക്കന്മാരെ ഒന്നാമത് തക്ലീദ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊക്കെ വന്നാൽ തൗബ ചെയ്തോളെന്ന് പറയാം. ഒന്നും കാണിക്കൊന്നും വേണ്ട, നിങ്ങളാ അബദ്ധത്തിൽ നിന്ന് തൗബ ചെയ്തോളൂ, ഞങ്ങളെ എനിക്ക് തൂരാ പറയാം. തൗബ ചെയ്യോളി, ഒരു തൗബ ചെയ്യോ, ഈ ലോകത്ത് തൗബ ചെയ്യോ. നിങ്ങളാ തെരിക്കത്തി എന്നൊരു പദം ഖുർആനിലുണ്ട് എന്ന് നജുവത്തിന്റെ ജനറൽ സെക്രട്ടറിയായ കെ പി മുഹമ്മദ് മൗലവി അന്താരാഷ്ട്ര എന്നോട് എന്നെ ഖണ്ഡിക്കാൻ വേണ്ടി എനിക്ക് ശേഖരത്തിൽ ആ പേരക്കുട്ടികളെ അവകാശം നിക്ഷേപിക്കാൻ വേണ്ടി തെരിക്കത്തി എന്നൊരു പദം ഇതാ ഖുർആനിൽ അവ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ട് അൽമനാരി എഴുതി 10,000 നോട്ടീസ് ഉടനെ ഇറക്കി. ഞാൻ അങ്ങനെ ഒരു പദം ഖുർആനില്ല. ഇപ്പൊ എല്ലാവരും അറിഞ്ഞു. ഇപ്പൊ കേരളത്തിലുള്ള ബുദ്ധിയുള്ള ആൾക്കാർ ഇത് വായിക്കുന്നവർ കവിക്കുന്നവർക്കൊക്കെ ബോധ്യായി. അത് അറിഞ്ഞു നടത്തും. അവരിപ്പോ നമ്മളെ ആദ്യം പോയിട്ടില്ലോ. അപ്പൊ പറഞ്ഞപ്പോ അങ്ങനെ പോലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എല്ലാവരും അറിഞ്ഞപ്പോ തെരുക്കത്തി എന്നൊരു പദം ഖുർആനിലില്ല എന്ന് കേരളത്തിലുള്ള സാഗരല്ല മുസ്ലിങ്ങൾ അത് അന്വേഷിക്കട്ടെ. എല്ലാവരും അന്വേഷിക്കട്ടെ, ലോകത്തുമാർ മുഴുവൻ അന്വേഷിക്കട്ടെ. അങ്ങനെ തെരുക്കത്തി തെരുക്കത്തല്ലാട്ട അന്തസത്തി എന്നുള്ള അർത്ഥത്തിലുള്ള തെരിക്കത്തി എന്ന പദം ഖുർആൻ ഇല്ലേ എന്ന് പറയും. കെ പി മുഹമ്മദ് മൗലവി പറഞ്ഞപ്പോൾ ഇല്ല എന്ന 10,000 കണക്കിൽ നോട്ടീസ് അടിച്ചിറക്കും. കെ പി മുഹമ്മദ് മൗലവി തൗബാക്കിയോ, തൗബാക്കിയോ മരണം വരെ തൗബാക്കിയോ, ചെയ്യൂലട്ടാ, കാത്തിരിക്കണ്ട, മരണം വരെ ഞാനാ എഴുതുന്നത് തെറ്റാണെന്ന് കെ പി മുഹമ്മദ് മോദി പറയുക.
എവിടെ തെറ്റ് നടന്നത്?
ഖുർആനിലെ തെറ്റ് നടന്നത്. കിതാബിലല്ല, അൽമനാറിലല്ല, പ്രവാചകത്തിലല്ല, ഞാനതിന് ഗ്രന്ഥത്തിലുള്ള വിശേഷപ്പെട്ടില്ല. ഖുർആൻ ഇല്ലാത്തൊരു പദം ഉണ്ടെന്ന് പറഞ്ഞത് അത് തിരുത്താൻ കെ പി മുഹമ്മദ് മോദി തെളിവില്ല, മരണം അയാളെ തിരുത്തില്ല എന്ന് ഇല്ലെങ്കിൽ നന്നായിട്ട് പറയാനാണ്. കാരണം എനിക്ക് ഒഴിവാക്കിയിട്ട് പറയുന്നില്ല. തിരുത്താനെങ്കിലും തിരുത്തട്ടെ, അതിനു വേണ്ടി പറയാം. അവന് തിരുത്തൂലോ, പ്രതീക്ഷിക്കേണ്ട, ആ തിരുത്തൂല. ഈ മൗലവി മാറി നമ്മളെ കൈലകളാക്കുന്ന, നമ്മളെ കാട കൂട്ടുന്നതിന്റെ കോനാപ്പി പറയുന്നത്, നമ്മളെ കാട കൂട്ടാണ് ചെയ്യുന്നത്, നമ്മളെ കൃഷി ചെയ്യാണ്, നമ്മളെ സൂക്ഷണം ചെയ്യാണ്. എന്നിട്ട് എല്ലാവരുടെയും ഊർജം എന്താ? 5,000 വാ കൊടുത്തോളി, 5,000 നിക്കറ്റോളി, അതുപോലെ പിന്നെ അതിന്റെ അത്ര കൂടുതൽ സുഖം സ്വീകരിച്ചോളി, പിന്നെ പാത്രം മുഴുവൻ നിക്കറ്റാളി. ഒക്കെ കാരണം വേറെ ഒരു പരിപാടി. ഖുർആൻ പഠിക്കണ്ട, ഖുർആൻ ഉള്ളത് വരും വേണ്ട, ഇവിടെ കൃഷിയും വേണ്ട, കച്ചവടം വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, ഭരണം വേണ്ട, ഒന്നും വേണ്ട. 5,000 ഇങ്ങനെ വാ കൊടുക്ക, 5,000 ഇങ്ങനെ നിക്ഷരിക്ക, നിക്ഷേ ആ പറഞ്ഞേക്കാണ് പറയേണ്ട, അത്ര അപ്പുറം തന്നെ ഇഷ്ടം പിന്നെ നിക്ഷരിക്ക. രാത്രി 10 മണി അപ്പൊ ഖുർആനും സുന്നത്തുമാണ് നമ്മളുടെ പ്രമാണം. എന്താ സുന്നത്ത്? സുന്നത്ത് ലഭിച്ചത് ഖുർആൻ എന്താ അല്ല പറഞ്ഞത്? ഖുർആൻ എന്ന് പറഞ്ഞ് സുന്നത്താണ് ലഭിച്ചത്. ഇതിലേക്കെന്താ ചെയ്തത്? ഇങ്ങനെ രണ്ടോട്ടം പറഞ്ഞു ഇതിനെ ഇത്രയും സാധിച്ച് ഇങ്ങനെയൊക്കെ പിടിച്ച് ഞെട്ടി പാഴപ്പെടുത്തിയിട്ട് പോലും എനിക്ക് രാഹുലാന്ന് പറഞ്ഞു. നമ്മളോ നമ്മളോ തന്നെ ഇന്ന് ലോകത്ത് എണ്ണപ്പെട്ട സമുദായങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാമത്തെ സമുദായമാണ് നമ്മൾ. ഇവിടെ 550 കോടി ജനങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് 150 കോടി ക്രിസ്ത്യാനികളാണെങ്കിൽ 100 കോടി മുസ്ലിങ്ങളാണ് രണ്ടാം സമുദായം ജനസംഖ്യയും. അങ്ങനെ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തെത്താൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജനസംഖ്യകളൊക്കെ സമ്പത്തിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പൊ നമ്മളാണ് നിൽക്കുന്നത്. പക്ഷെ അക്ഷരാഭ്യാസത്തിലോ 100ാം സ്ഥാനത്തല്ലോ. എന്താ കാരണം? എന്താണ് അക്ഷരാഭ്യാസത്തിൽ ഇത്രയും പിന്നോക്കം വരാൻ കാരണം? എന്താണ്? ജമ്മുകാരി അക്ഷരം പഠിച്ചിട്ടില്ല, ഒരക്ഷരം പഠിച്ചിട്ടില്ല. നിരക്ഷര കുട്ടികളുടെ നേതാവായിരുന്നു ആയിരുന്നു 100 കോടിന്റെ നേതാവ്. എന്നൊക്കെ ലോകം മുഴുവൻ ലക്ഷക്കണക്കിൽ പുരോഹിതന്മാർ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 1,000 കൊല്ലായി. 1,000 കൊല്ലായി ബ്രാഹ്മണർക്ക് മുസ്ലിം സമുദായത്തിന്റെ അക്ഷരാഭ്യാസത്തിൽ താല്പര്യമില്ലാതായി, മുസ്ലിം സമുദായം പിന്നോക്കമായി എന്ന് പറയുന്നത് എന്തിനാ ഛേദിക്കുന്നത്? പൗരുഷം കൊടുത്തിട്ട്, ശമ്പളം കൊടുത്തിട്ട് ഈ ചമ്മാരിത്തരം വിളിച്ചു പറയാനായിട്ട് പുരോഹിത വർഗത്തെ നിയോഗിച്ച സമുദായമാണ് നമ്മൾ. അല്ലെ? ഖുർആനൊന്ന് പഠിക്കാൻ വേണ്ടിയോ? ഖുർആൻ പഠിക്കാൻ നമ്മൾക്ക് അവസരം വന്നോ? എന്താണ് ഈ ആശത്തെ ആശ തള്ളാൻ കാരണം? അത് സ്വീകരിക്കാതിരിക്കുന്നത് എന്നോടല്ല, അസമുഖരാത്ത എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ചെറിയൊരു ദുർവ്യാഖ്യാനം അവിടെ നടത്താമായിരുന്നു. ഈ ക്രൌ ഉപിച്ചിറപ്പിക്ക എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് വായിക്കാൻ തുടങ്ങണമെന്ന് പറഞ്ഞാൽ എല്ലാവരോടും പറഞ്ഞതാണ് അപ്പൻ ഇന്ത്യയിൽ പ്രക്ഷോഭമൊന്നുമില്ല എന്ന് ചിലപ്പോ പറയാൻ പാടില്ല. എന്നിരുന്നാലും ഒരാളിനെ ബാധിക്കുകയാണെങ്കിൽ ചെറിയൊരു പൈനുണ്ടായിരുന്നു. ഇതിപ്പോ പറഞ്ഞിരുന്നെന്താ പറയോ? നീ അക്ഷരാത്മഹത്യയാവും എന്നെങ്കിലേ മറ്റൊരു പഠിക്കുള്ളൂ. അപ്പൊ എന്റെ അർത്ഥം ഇവിടെ നിരസംശയം തന്നെ ശരിയാ. അള്ളാഹല്ല, അറബി സമൂഹത്തിലേക്ക് ആദ്യമായിട്ട് വിഷയം നിയോഗിക്കുന്നത് അവരൊക്കെ നിരക്ഷര കുട്ടികളാണ് പൊതുവെ. അപ്പൊ അവരുടെ ഒരു പ്രവാചകനായിട്ട് നീ എന്നിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ നീ തന്നെ ഒന്നാമനായിട്ട് അക്ഷരം പഠിക്കണം, നീ വായിക്കാൻ പഠിക്കണം, എന്നിങ്ങനെ നിന്റെ പിന്നെ വായിക്കാൻ പഠിക്കൂ, അവരൊക്കെ ആത്മീയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കൂ എന്ന് രണ്ടുവട്ടം ആവർത്തിച്ച് പറഞ്ഞ അങ്ങനത്തെ നിർബന്ധമായ കാര്യം യദി മരണം വരെ സ്വീകരിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല എന്ന് വിശ്വസിച്ചെങ്കിലേ തുല്യാവുള്ളൂ എന്ന് അപ്പോഴത്തെ പദം. ഇപ്പൊ ആരോടാ പറയുന്നത്? ഭയങ്കര പറയാ അള്ളാഹു പറഞ്ഞ കാര്യം ഇത് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിച്ചെങ്കിലേ ശരിയായ സുന്നത്ത് ജമാഅത്തുകാരനാവുള്ളൂ എന്ന്. ആയിക്കോട്ടെ, അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചു. അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചു. 1,300 വർഷം വരെ ഖുർആനിൽ എന്താണുള്ളത് നിങ്ങൾക്കറിയോ? നമുക്ക് പറയേണ്ട ആവശ്യമില്ല. മറുപടിയാണ് ഈ സുന്നത്ത് ജമാഅത്ത് സുന്നി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരണം നടത്തിയതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? 1,300 വർഷം വരെ അല്ല ഖുർആനിൽ സംസ്കാരത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വായിക്കാൻ അറിയോ? വായിക്കാൻ അങ്ങനെയൊന്നുമില്ല. നബി പോലും പഠിച്ചിട്ടില്ല. പിന്നെ വായിക്കാൻ പഠിച്ചൂടെ? പഠിക്കുന്ന സുന്നത്താണ്. ഒഴിച്ചാൽ കുറ്റവുമില്ല, ഒഴിച്ചാലൊക്കെ കുറ്റവുമില്ല. പഠിക്കുന്ന സുന്നത്താണ് അക്ഷരാദ്യം. ഇതല്ലാതെ അക്ഷരാഭ്യാസം നിർബന്ധമാണെന്ന് പഠിപ്പിച്ച ഒരൊറ്റ മദ്ഹബുകാരൻ ഈ ലോകത്ത് വന്നോ? എന്താ കാരണം? എന്താ പറയാതിരിക്കാൻ കാരണം? അള്ളാഹു പറയാത്തതുകൊണ്ടോ? ഖുറാനില്ലാത്തതുകൊണ്ടോ? അതൊക്കെ മൻസൂഹാത്തതുകൊണ്ടോ? ആ അതൊക്കെ മൻസൂഹാരെന്ന് കേൾക്കാൻ പോലും ധൈര്യം ഉണ്ടായിട്ടില്ല. ഒരാൾക്ക് മൻസൂഹാക്കാൻ പറ്റും. ഇവിടെ മനസ്സിലാക്കാൻ ധനമല്ലോ, അതും ധനമല്ല. എന്താ കണ്ടത്? നബി അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒരാള് പറഞ്ഞിരിക്കുന്നു, അത് നമ്മൾ സത്യത്തിൽ അക്ഷരാഭ്യാസം പഠിച്ചു പഠിപ്പിച്ചു, ഇതിന്റെ ഭാഗമായിട്ട് പഠിപ്പിച്ചു. അങ്ങനെ അക്ഷരാഭ്യാസം അത് പ്രധാനമാണെന്ന് ഈ സമുദായത്തെ പഠിപ്പിച്ചു വിട്ട നബിന്റെ അനുയായികൾ ഇനിയൊരു നബി പോലും പഠിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസത്തിലേക്ക് മടങ്ങുകയും അങ്ങനെ 1300 കൊല്ലം ഖുർആൻ ബഹിഷ്കരിക്കുകയും ഖുർആൻ പഠിക്കേണ്ടതില്ല, അത് പരിഭാഷപ്പെടുത്താൻ പാടില്ല, അതിന് അർത്ഥം പറയാൻ പാടില്ല എന്ന ഈ ബുദ്ധിശൂന്യതകൾ 13 നൂറ്റാണ്ട് നിലനിൽക്കുകയും ചെയ്തെങ്കിൽ അതിന്റെ 1 ഉത്തരവാദി ബുഖാരിയാണെന്നാണ് നമ്മൾ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ബുഖാരിയും മുസ്ലിം അവരാണ് അതിന്റെ 1 ഉത്തരവാദികൾ. മുസ്ലിം സമുദായത്തിന് അക്ഷരാഭ്യാസം വേണ്ട എന്ന് തോന്നാനുണ്ടായ കാരണം തോന്നിച്ചത് ഇവരാണ്. ഏതായാലും നമ്മളിവിടെ വളരെ സൗഹൃദത്തോടുകൂടി ധൈര്യമായിട്ട് സമുദായത്തിന്റെ പിന്തുണയോടുകൂടി നമ്മളിവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 1 ഇസ്ലാം കാരം അക്ഷരാഭ്യാസമാണ്, അള്ളാഹു പറഞ്ഞ ഖിറാഅത്ത് അതാണ് 1 ഇസ്ലാം കാര്യം എന്ന് പ്രഖ്യാപിച്ചതിനെതിരും 10 മാധ്യമങ്ങളിലൂടെയും മനോരമയിലൂടെയും പ്രഖ്യാപിച്ച പ്രസ്താവിച്ചു കഴിഞ്ഞ ആ ഒരു പ്രസ്താവനക്കെതിരെ ഇന്ന് വരെ ഒരു ഖണ്ഡനം കൊണ്ടുവരാൻ ഇവിടുത്തെ 10,000 പണ്ഡിതന്മാരിൽ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം എന്റെ സുഹൃത്തുക്കൾ ഞാൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾക്ക് എന്താ നേട്ടം? അതുകൊണ്ടേ നേട്ടമുള്ളൂ. അക്ഷരാഭ്യാസമാണ് 1 ഇസ്ലാം കാര്യം എന്ന് പഠിച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞ ഇസ്ലാം കാര്യം മനസ്സിലാവും, ഈമാം കാര്യം മനസ്സിലാവും, ഖുർആനും മനസ്സിലാവും. അഭ്യാസം അക്ഷരാഭ്യാസം വേനാഭ്യാസമൊക്കെ പഠിക്കാനുണ്ട്, വായനാഭ്യാസമൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഖുർആനും വായിക്കണം, ഖുർആൻ എഴുതിയത് വായിക്കണം, അതിന്റെ അർത്ഥം മനസ്സിലാക്കണം, അതിന്റെ അക്ഷരം മനസ്സിലാക്കണം. ആദ്യം ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ 14 ക്രിസ്താബം 20 ആദ്യം മുതൽക്കാണ് ഖുർആൻ പഠിക്കണമെന്ന ചിന്താഗതിയിലേക്ക് മുസ്ലിം സമുദായം എത്തിക്കാറ്. അത് വരെ അത് പഠിക്കാൻ പറഞ്ഞ കൂട്ടാൻ ഈടാകണം, രക്ഷപ്പെട്ടു. നമ്മൾക്ക് ആശ്വാസമുണ്ട്, മുസ്ലിം സമുദായം ഇന്ന് രക്ഷപ്പെട്ടു. എന്ത് രക്ഷപ്പെട്ടു? ബാബയെ മസ്ജിദിന്റെ കാര്യത്തിൽ രക്ഷപ്പെട്ടു എന്നല്ല പോയി പറയുന്നത്. അത് തന്നെ ധാരാളമായിട്ടെങ്കിലും അടക്കുന്നത് അത് കണ്ടൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല. നമ്മളിപ്പോ മാനസികമായിട്ട് നമ്മൾ രക്ഷപ്പെട്ട ഒരു വിഷയം എന്താണെന്നറിയോ? ഖുർആൻ പഠിക്കണം, ഖുർആൻ പഠിച്ചതിനെ രക്ഷയുള്ളൂ, അക്ഷരാഭ്യാസം വിദ്യാഭ്യാസമൊക്കെ വേണം എന്നോട് കണ്ടാണ് അതിന്റെ ആരക്ഷ മാത്രമുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് 5 100 മുമ്പെങ്കിലും ആ ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ബാബരി മസ്ജിദ് കുഴപ്പമോ രാമക്ഷേത്രം കുഴപ്പമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ 2 അക്ഷരാഭ്യാസത്തിന്റെ അത്തത് അത് വിശേഷം സംസാരിക്കില്ല, വിശേഷം സംസാരിക്കാതെ രൂപപ്പെടും. ഈ അക്ഷരാഭ്യാസം ഇല്ലാത്ത കൂട്ടിന് 2 അക്ഷരാഭ്യാസം ഇല്ലാത്ത കൂട്ടിന് എത്ര കൂട്ടിയിരുന്നാലും കുഴപ്പമില്ലാതെ സമാധാനം ഉണ്ടാവില്ല, ഉണ്ടാവില്ലല്ലോ. കഴിമറിയില്ലോ പറഞ്ഞ കാര്യം ഉണ്ടാവില്ല, പറഞ്ഞാൽ കാര്യങ്ങൾ തരേക്കാവില്ല. കാര്യം തരേക്കാണെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ച് പഠിക്കാനുള്ള തരം തരാൻ വരുമോ? അതിനൊക്കെന്തൊരു തരണ്ടേ? അപ്പൊ അക്ഷരാഭ്യാസം ഇല്ലാത്ത കുറെ ആൾക്കാരെ ഇവിടെ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, സങ്കടപ്പെടുന്നു, വിഷമിക്കുന്നു. എന്ത് ചെയ്യാനാ? പറഞ്ഞിന്റെ പേരിൽ അത്തരത്തിലുള്ള അക്രമങ്ങളും അനീതികളും ഒന്നും വെറുതെ പള്ളി പേരിൽ അക്രമം നടത്താൻ പാടില്ല എന്ന് അള്ളാഹു 5 വ്യക്തമായി തക്കത്ത പള്ളിയാണെങ്കിൽ പോലും അതിന്റെ പേരിൽ ഇവിടെ കുഴപ്പം നടത്താൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞത് കേട്ടോ നമ്മൾ? കേട്ടില്ല. പക്ഷേ കുഴപ്പമുണ്ടാക്കി നമ്മളാണോ? അല്ല, ഏതായാലും ആ ഭാഗത്തേക്ക് ചേർന്ന് കിടക്കുന്നില്ല. നമ്മളുടെ വിദ്യാഭ്യാസപരമായ ശിക്ഷണപരമായ അധോഗതിയുടെ ഫലമായിട്ട് നമ്മളിൽ നിന്നും തെറ്റുകൾ ചിലപ്പോഴൊക്കെ ചെറുതല്ല ധാരാളം തെറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ നിരക്ഷരായ ആൾക്കാർ സമുദായങ്ങളിൽ നിന്ന് ധാരാളം തെറ്റുകൾ അവിടെയും സംഭവിക്കുന്നു. ഏതായാലും ഇക്കാര്യം തീരുമാനിക്കപ്പെട്ടില്ലേ? അക്ഷരാഭ്യാസം 1 കാര്യം. ആ അക്ഷരാഭ്യാസത്തിന്റെ പേരാഭ്യാസത്തിന്റെ വാരാഭ്യാസത്തിന്റെ തുടക്കത്തിലാണ് ഇവിടെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ കീഴിൽ കേരള ഘടകം അഖിലേന്ത്യാ ലക്ഷ്യത്തിന്റെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി വൈസലാക്കാനുള്ള ഏർപ്പാടൊക്കെ ഗ്രൗണ്ട് ഭാഗവും ചിലപ്പോൾ നമ്മുടെ കമ്മിറ്റി മെമ്പർമാരും ഞാനടക്കം പലരും അതിന്റെ ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുക. രജിസ്ട്രേഷൻ എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കോപ്പി അതിനുവേണ്ടി ഏൽപ്പിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ കേരളഘടകത്തിന്റെ ആദ്യത്തെ ബ്രാഞ്ച് ഓഫീസ് ഈ കാളിനാവിൽ ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നും ഈ കാളിനാവ് പ്രദേശത്തുള്ള ആദർശ ബന്ധുക്കൾക്ക് അതൊരു അഭിമാനമാണ് എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമാണ്. കാരണം അതിന് ധൈര്യപ്പെട്ട് കുറച്ചു പേരെങ്കിലും തന്റെ ഇടത്തോടുകൂടി ആവേശത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ഓഫീസ് നമ്മുടെ നാട്ടിൽ വേണം എന്നുള്ളൊരു ഒരു ബോധം വന്നല്ലോ, ആവേശം അതിനുള്ള പ്രചോദനം ഉണ്ടാവല്ലോ, അത് സന്തോഷകരമായ ഒരു കാര്യം. അതിന് ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധയുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണെന്നും ഇക്കൂട്ടത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. എന്താ വിഷയം? ഇവിടെ ആർക്കും തട്ടിക്കൊണ്ടാവാനോ വെട്ടിപ്പുറത്താനോ വിഷയമല്ല. ഈ നാട്ടിലുള്ള വായനാർക്ക് വായിക്കാനറിയുന്ന മുസ്ലിം മനുഷ്യരും വ്യത്യാസമന്യേ എല്ലാവർക്കും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഒരു ദൈവമുണ്ടെന്ന് പൊതുവെ ഇന്ത്യയിൽ 95% വിശ്വസിക്കുന്നുണ്ട്. ഒരു 5% മാത്രമേ നിരീശ്വരവാദികൾ ഇന്ത്യയിലുള്ളൂ. ഇപ്പം മുമ്പ് ഒരു കണക്കത്ത് നോക്കും അങ്ങനെ ചെയ്യുന്നത്. ആയിക്കോട്ടെ, 5%, ബാക്കി 99% ദൈവവിശ്വാസികൾ. നമ്മളൊക്കെ ഈശ്വരവിശ്വാസികളാണ്, മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ. ഇവിടെ ഹിന്ദു മുസ്ലിം എന്ന വലിയ വ്യത്യാസം കൂടെ നമുക്ക് പറയാനില്ല. കാരണം ഹിന്ദുക്കാർക്ക് കുറച്ച് കിട്ടണമെങ്കിൽ അത്രയും പറ്റി അമ്പടത്തുണ്ടെന്നെ പ്രസമായി അബദ്ധമായല്ലോ. കുറേ രണ്ടും പഠിച്ചിട്ടില്ല, നമ്മൾ പഠിച്ചെല്ലാവരും പഠിച്ചിട്ടില്ല. പിന്നെ വിശ്വാസം പിന്നെ എന്താ കാര്യമായിട്ട് 5 നേരം ബാങ്കൊടുക്കുന്ന മറ്റേ നിസ്കരിക്കണം നമ്മൾ ചെന്നുള്ളതാ. അതെ, ഈ 5 നേരം ബാങ്കൊടുക്കുന്നവരെന്താ പറയുന്നത്, നിസ്കരിക്കുന്നവരെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൂടെ നമ്മൾ കൂടി വലിയ വ്യത്യാസം അപ്പോഴും ഉണ്ടാവില്ല. കാരണം രണ്ടൂട്ടർക്ക് ഉണ്ട് കുറച്ച് വ്യക്തിയുടെ അപ്പോഴും വരാം. അപ്പോ വലിയ വ്യത്യാസം കൂടെ ജാതീയതന്റെ പേരിലും വർഗത്തിന്റെ പേരിലും ആരും പറയണ്ട. ഏതാണ്ടൊക്കെ ഒന്നെന്നെ മനസ്സിലാക്കിയാൽ മതി. ഏതാണ്ടൊക്കെ ഒന്നെന്നെ എല്ലാവർക്കും ഒരു ദൈവമുണ്ടെന്നത് പുതിയ വിശ്വാസം. ആ ദൈവം എന്ത് പറഞ്ഞു എന്ന് ഇവിടെ പുരാതന ഓഫീസർക്കാരിക്കാർക്കെല്ലാം നോക്കണമെന്നുണ്ടായിക്കോട്ടെ. മുസ്ലിമിന്റെ മനുഷ്യനും ക്രിസ്ത്യാനിക്കും ജൂതന് പോലും നമ്മളിവിടെ കവാടം പങ്കുവച്ചുകൊണ്ടിരിക്കണം. സൗഹൃദ പ്രകാരം സ്വർഗം ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. അതുപോലെ മറ്റുള്ളവരുമായ സാധനങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്ത് ശാസ്ത്രം കൂടെ മതമുക്കൂടെ നമുക്ക് വായിക്കാം, അനുവദിക്കുകയാണെങ്കിൽ. ഏതായാലും വായനയുടെ നടക്കട്ടെ. നമസ്കാരം 5 ഇല്ല, 3 ഉള്ളൂ. നമസ്കാരം 3 മാത്രം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ലോകം മുഴുവൻ 5 ഉണ്ടാവുമ്പോ ഇവിടെ 3 വാദം എങ്ങനെ വന്നു? 2 ഇങ്ങനെ പോയത്, ഈ 2 ഏത് രണ്ടെണ്ണ കളയേണ്ടത്, ഇവിടെ കൂടി ചേർന്നത് എന്നൊക്കെ ചരിത്രം പ്രതിപാദിക്കുന്ന ബുക്ക് 1, 2, 3 ബുക്ക് സത്സംബന്ധമായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അതൊന്നു വായിച്ചു നോക്കാലോ, തെറ്റാണ് ഞാനതല്ല. അതല്ലുള്ളൂ, അപ്പൊ അതിനൊക്കെ തെറ്റാണ് എന്ന് ബോധ്യായാൽ ഇറങ്ങിപ്പോവാ, ആരും പിടിച്ചു നോക്കില്ല. തെറ്റാണെന്ന് പറഞ്ഞവരോട് വെക്കണം പിടിച്ചോട് ഇവിടെ ആരുമില്ല. 3 മാത്രമേ ഇസ്ലാമിലുള്ളൂ, ഖുർആനിലുള്ളൂ എന്ന് പറയുന്ന ബുക്ക് വായിച്ചിട്ട് അത് 3 തെളിയുന്നില്ല, വേണ്ട തെളിയണ്ട, അഞ്ചായിട്ട് പോയിക്കോട്ടെ. അതല്ല, 3 തന്നെ ഉള്ളൂ എന്ന് ഖുർആൻ കൊണ്ട് സ്ഥാപിച്ചത് വളരെ സമർത്ഥമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ബോധ്യമുള്ള ആൾക്കാർ അതേ സമയത്ത് പിന്നെയും ചോദിക്കണമെന്ന് മറ്റുള്ളവരോട് പോട്ടെ, മറ്റു പണ്ഡിതന്മാരോട് ചോദിക്കട്ടെ. അങ്ങനെ വിജ്ഞാനപരമായ ഒരു വിപ്ലവം ഈ സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കണം. വായനാഭ്യാസത്തിലൂടെ, വായനാശീലത്തിലൂടെ ഈ സമുദായത്തിൽ ശ്രദ്ധിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ബോധവും സഞ്ചാരവും ഉണ്ടാക്കി തീർക്കണമെന്ന ഉദ്ദേശത്തിലാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ സാഹചര്യത്തിൽ എല്ലാ സ്ഥലത്തും ലൈബ്രറി സ്ഥാപിക്കാൻ പോകുന്നത്. അതിന്റെ സഹായകാലത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടുത്തെ ഓഫീസിലും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. തീവ്രമായ തോതിലൊന്നുമല്ല, ഇത് തുടങ്ങി നിൽക്കുന്നേക്കുള്ളു, തുടങ്ങി നിൽക്കുന്നേ. ഏതായാലും കേന്ദ്ര കമ്മിറ്റി അതിന് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സഹായം ചെയ്യാൻ അർഹതയുള്ള അവസരത്തിൽ കമ്മിറ്റി തന്നെ ഇപ്പോ അങ്ങനെ പൂർത്തിയാക്കുന്നില്ല. പൂർത്തിയാവാൻ കുറച്ച് കാലം പിടിക്കും. ഏതായിരുന്നാലും മുമ്പുള്ള സമാധാന പ്രസ്ഥാനങ്ങളെ പോലെ വളരെ ദീർഘിച്ച കാലം കൊണ്ട് ഈ കമ്മിറ്റി പ്രസ്ഥാന രൂപം കൊള്ളൂ എന്ന് വിചാരിക്കേണ്ട. കാരണം ഇതിന് പറയുന്ന കാര്യങ്ങൾ സ്വീകരിച്ചാലും സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഓരോരുത്തരുടെയും ബുദ്ധി പറയുന്നുണ്ട്, കാര്യം എന്തായിരുന്നാലും പറയുന്നത് കേട്ടാൽ സത്യമാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ ചെന്ന് വന്നാൽ മതി, എന്തായിരുന്നാലും കേട്ടാൽ സത്യമാണെന്ന് തോന്നുന്നുണ്ട് എന്നുള്ളവർ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ തലയിട്ട് കൊടുക്കാം, പിന്നെ തനിയെ തെറ്റി കൊടുക്കാൻ ഒരു ഭയാത്തില്ല. അപ്പോ സത്യമാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ല എന്നുള്ള ഓരോ കാര്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാവുന്നുണ്ടല്ലോ. മക്കൾ കുടുംബത്തിൽ മക്കളെ മരിച്ചാൽ ആ മക്കളുടെ മക്കളെ മുഴുവൻ പിടിച്ച് പുറത്താക്കണം. ഒരു മതാപതി, ഒരു മതാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്നത്. എന്താണ്, ഈ കുടുംബത്തിൽ 4-5 ആമക്കളുണ്ടായിരുന്നു, മമ്മക്കളൊക്കെ ഉണ്ടായിരുന്നു, അതിലൊന്നോ രണ്ടോ ആള് മരിച്ചുപോയി. അങ്ങനെ അതിന്റെ ശേഷമാണ് ഇപ്പൊ വലിക്കും വലിക്കും മരിക്കുന്നത്. ധാരാളം സ്വത്തുണ്ട്. അപ്പൊ അതവിടെ വായിക്കണം. വായിക്കുമ്പോ എന്ത് വേണം? വായിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മരിച്ചവരുടെ കുട്ടികളെ പിടിച്ച് റോട്ടിലേക്ക് ആക്കണം. എന്നിട്ട് ഇവിടെ ഭാഗം നടത്താൻ പോകുന്നു. എന്താ കാരണം? അവർക്കൊരു പൈസ കൊടുക്കൂലായിരുന്നു. ആ മരിച്ചവരുടെ മക്കൾക്ക് ഒരു എത്ര പൈസ അവകാശം കൊടുക്കൂല, അതുകൊണ്ട് അവർ റോട്ടിൽ ഇറങ്ങിക്കോട്ടെ, അത് ഉമ്മാന്റെ വീട്ടിൽ പോയിക്കോട്ടെ, അത് ഏറാപ്പാന്റെ വീട്ടിൽ പോയിക്കോട്ടെ. ഇവിടെ സ്വന്തം ഡാക്ടർ മുത്താത്തി അമ്മയൊക്കെ ഉണ്ട്. ഇവരോ ഇത് ഇപ്പോ ഞങ്ങൾക്കുള്ളതാ, ഞങ്ങളുടെ ദേശം വരച്ചിട്ടുണ്ട്, വേണ്ട കുട്ടിക്ക് ഒരച്ചപ്പച്ച കൊടുക്കൂല, ഞങ്ങളെ പെങ്ങനെ വരച്ചിട്ടുണ്ട്, ആ കുട്ടികളെ ഞങ്ങൾ പുറത്താക്കും. അപ്പൊ ബാക്കിയുള്ള മക്കൾക്ക് അവരുടെ മക്കൾക്കും ഇവിടെ ജീവിക്കാൻ പാടുള്ളൂ. ഈ മരിച്ചവരുടെ മക്കൾക്ക് ഈ കുടുംബത്തിൽ നിന്ന് ജീവിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു മതം ഇവിടെ ഈ ലോകത്തുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ നാളക്കരാണ് പറയുന്നതെന്താ ചെയ്യാ, വേറെ ആരുടെയും മതമല്ല നമ്മളുടെ ഇസ്ലാം മതം എന്നും പറഞ്ഞിട്ട് കെട്ടിയുണ്ടാക്കിയ ഒരു ശരിയത്ത് നിയമമാണത്. മരിച്ചവന്റെ മക്കൾക്ക് അവകാശമില്ലാതെ പറയുന്ന ഈ അബൂജാഹിദിന്റെ നിയമം ഈ ലോകത്ത് പ്രഖ്യാപിച്ച മതം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സുന്നത്ത് ജമാഅത്ത് മതമാണ്, അതിനെ അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ബുദ്ധിയുള്ള ആൾക്കാർ നടക്കുന്നത്. എന്താ കാരണം? ഖുർആനിലെ വ്യതിയാനങ്ങളെ കണ്ടുപിടിച്ചില്ലേ, ഖുർആനിലെ വലിയ ഈ അനാഥ മക്കളെ പുറത്താക്കണമെന്നും അവർക്ക് അവകാശം കൊടുക്കണ്ടെന്നും ഖുർആനിലില്ല എന്ന് പരസ്യം ഖുർആനിൽ ഉണ്ടെന്ന് പറയാൻ ഒരുക്കം ഈ ലോകത്തില്ല. മുമ്പ് പറഞ്ഞില്ലെന്താ മതിയോ, മക്കളുടെ മക്കൾക്ക് അവകാശം ഇല്ലാതെ ഖുർആനിലുണ്ട് എന്നാ എന്ത് പറയും പറയാലോ, ഖുർആനിലത് പറയണോന്ന് അറിയാ കേൾക്കണോന്ന് അറിയാം, എന്ത് പറയും പറഞ്ഞത്. ആ 1300 കൊല്ലം മരിച്ചവരുടെ മക്കൾക്ക് ആർക്കും അവകാശം ഇല്ലാന്ന് അല്ല പറഞ്ഞിട്ടുണ്ട്. അത് ആരെ പറഞ്ഞു? അത് സാധ്യമാന്ന് പറഞ്ഞിട്ടുണ്ട്. സാധ്യമാന്മാരെ ഖുർആൻ ഒന്നാകെ കരക്കി കുറിച്ചാളാ, നമ്മളെ കരക്കിട്ടില്ല കുടിച്ചിട്ടില്ല. അവയുടെ മക്കൾക്ക് 1300 കൊല്ലം ഇതൊക്കെ കേട്ട് സമ്മതിച്ചു കൊടുത്തു. 1400-ാമത്തെ കൊല്ലാണ്ട് കഴിഞ്ഞപ്പോഴേക്ക് സ്ഥിതി എന്തായി അറിയോ? ഇവിടെ നടക്കുന്ന സംഭവമാണല്ലോ, കേരള ഹൈക്കോടതി മുൻ ജഡ്ജിമാരടക്കം കേരളത്തിലുള്ള സകല പണ്ഡിത നേതാക്കന്മാരെയും എറണാകുളം ടൗൺഹാളിലേക്ക് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പ്രധാനമായി ഇത്തരം കുട്ടികളെ അവകാശത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി 1991 ജൂലൈ 14-ാം തീയതി എറണാകുളം ടൗൺഹാളിലേക്ക് കേരളത്തിലെ പണ്ഡിത നേതാക്കന്മാരെ രജിസ്റ്റർ കത്തുമുഖേനയും കാലഘട്ടത്തും ക്ഷണിച്ചു. ഒരൊറ്റ കുട്ടി വന്നില്ല. ഉടനെ അന്നെ ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചു, അത്തരം മക്കളുടെ മരിച്ച മക്കളുടെ മക്കൾക്ക് അവകാശമില്ല എന്ന് പറയുന്നത് തന്നെ ജാഹിരിയത്താണ്. ഖുർആൻ പ്രകാരം അവകാശമുണ്ട്, ഖുർആന്റെ അനന്തരാവകാശ പ്രകാരം ഇങ്ങനെയാണ്, അതിനെ ഖണ്ഡിക്കുന്നുവെന്ന് 100,000 പറഞ്ഞിട്ട് ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞു, ഒരക്ഷരം മിണ്ടുന്നില്ല. എന്താ കാരണം? അവർക്ക് മിണ്ടാൻ ആവില്ലാണോ? ആരില്ലാതെയാണോ? സംഘം ചെയ്യാണോ? സാമ്പത്തിക ശേഷിയാണോ? സ്ഥാപനം ചെയ്യാണോ? സീക്രം ചെയ്യാണോ? ഒന്നുമല്ല. ഏറെ കുട്ടികൾക്ക് അവകാശം കൊടുക്കണ്ട എന്ന് ഖുർആനുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള ഒരു തന്നെ ഈ ഭൂലോകത്തില്ല. ഖുർആൻ നോക്കിയിട്ട് പറയാൻ കഴിയില്ല. ഖുർആൻ നോക്കാതെ പറയാം, നോക്കാതെ എന്തെല്ലാം പറയാ, ഖുർആൻ നോക്കാതെ എന്തെല്ലാം തോന്നിയാ പറയാ, ഖുർആൻ നോക്കിക്കൊണ്ട് വേറെ കുട്ടികൾക്ക് അവകാശമില്ല എന്ന് ഞാൻ സാധിച്ചു തരാ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരുത്തൻ കേരള മണിയിൽ എന്നല്ല ഈ ഭൂലോകത്തില്ല. ഭൂലോകത്തുള്ളവരൊക്കെ എങ്ങനെ ബന്ധപ്പെടാൻ ബന്ധപ്പെട്ടില്ലേ? ബന്ധപ്പെട്ടില്ല. ഭൂലോകത്തിൽ ഏറ്റവും വലിയ പണ്ഡിത നേതാക്കന്മാരെവിടെയുള്ളത്? ഈജിപ്തില്, സൌദിഅറേബ്യയില്, പാകിസ്ഥാനില്, വടക്കേ ഇന്ത്യയിൽ. ഇതെന്താ ഭൂലോകത്തിൽ ഏറ്റവും വലിയ പണ്ഡിതന്മാര്, ലോകപണ്ഡിതന്മാര്, ഖത്തറില്, സർവാറിനെ പോലുള്ള ആൾക്കാരൊക്കെ തന്നെ ലോകപണ്ഡിതന്മാര്. അവരോട് ചോദിച്ചിട്ട് മറുപടി തന്നില്ലാന്നൊക്കെ പറയുന്നത്, അതിനെ പരിശോധിക്കാം. അവർക്ക് മറുപടി ഉണ്ടോ ഇല്ലേ? അവർക്ക് മറുപടി തരാൻ കഴിയോ ഇല്ലേ? മരിച്ച മക്കളുടെ മക്കൾക്ക് അനാഥപുത്രന്മാർക്ക് അവകാശമുണ്ടെന്ന് ഇല്ലെന്ന് സ്ഥാപിക്കാൻ അവർക്ക് കഴിയോ ഇല്ലെന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കാലോ. കഴിയ എന്ന് 100,000 പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളിവിടെ പ്രസിദ്ധീകരണം മലയാളത്തിലിറക്കിയിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ഇവിടെ നമ്മുടെ കമ്മിറ്റിയുടെ സഹകരണത്തോടുകൂടി അത് ഇംഗ്ലീഷിലാക്കിയിട്ട് പ്രസിദ്ധീകരിക്കാൻ പോവാ. ഇംഗ്ലീഷിലാക്കി കഴിഞ്ഞു ടൈപ്പ് ചെയ്ത് വെച്ചു, ഈ മദ്രാസിൽ അത് അച്ചടിക്കാൻ വേണ്ടി കൊടുക്കാൻ പോവാ. അതുകൊണ്ട് എന്താവുന്നു അത് നമുക്ക് കാണാം. ഈ പേര കുട്ടികളെ, മുസ്ലിം സമുദായത്തിലുള്ള അനാഥ കുട്ടികളെ മാത്രം പിടിച്ച് പുറത്താക്കുന്ന കിരാത നിയമം, ജാഹിരിയത്ത്, അബൂജാഹിരിന്റെ നിയമം, അത് ഈ ഭൂമുഖത്തും തുടച്ചു നീക്കണം എന്ന് പറയുന്ന ജനങ്ങൾ നിറത്തിവെച്ച ഗ്രന്ഥം, അത് ഇംഗ്ലീഷിലും അറബിയിലും ഉറുദുവിലും ഒക്കെ ലോകത്ത് പ്രചരിപ്പിക്കാനാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഇവിടെ രൂപം കൊണ്ടുള്ളത്. അതവർ പ്രചരിപ്പിക്കും. അത് ഇന്ന് തന്നെ ഞാനോ എന്നോട് ബന്ധപ്പെട്ടവരോ ഇവിടെങ്കിലും നിനക്ക് അവസരമായി തീരുകയോ മരിച്ചുപോവുകയോ ചെയ്തിരുന്നാലും ഈ പ്രസ്ഥാനം ഇനി ആർക്കൂടെ മൂടിവെക്കാൻ സാധ്യമല്ല. ഇത് ലോകത്ത് പ്രചരിക്കണം. ഖുർആനിക പ്രസ്ഥാനമാണ്, ഖുർആനിക സത്യമാണ്, ഇസ്ലാമിക നിയമങ്ങളെ കച്ചവടക്കാനുള്ള ഖുർആനിക സിദ്ധാന്തവുമായിട്ടാണ് ഇതിഹാസം തീര. ഈ ഖുർആനോട് ഇനി ഉഗ്രസമരം ചെയ്തോ എന്ന് പറയുന്ന ആ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാനും ഇവിടെ അതിനുവേണ്ടി പ്രചരണം നടത്താനും അധ്വാനിക്കാനും ത്യാഗം ചെയ്യാനും ചെയ്യാനുള്ള എഞ്ചിനീയർമാരും ഡോക്ടർമാരും വക്കീലന്മാരും പുറത്തു വരുന്ന യുഗമാണ്, പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന യുഗമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. നമ്മൾ ആ വിഷയത്തിൽ നമ്മൾ സന്തോഷിക്കുകയും വേണം. കുറെ കാലമായി മുസ്ലിം സമുദായത്തെ തെറ്റി ഒരു കാലമുണ്ട്,
കണ്ണുമുട്ടി തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ കുറച്ച് പോത്തുകളാണ് അവസ്ഥ. മുഴുവക്കന്മാര് വന്നിട്ട് ഒരു ഇടയനെ പോലെ വന്നിട്ട് വഴി തങ്ങോട്ടും കൊണ്ട് തെളിച്ചാൽ പൊയ്ക്കോളണം. മിണ്ടനെ അറിഞ്ഞ മിണ്ടൂരെ ചോദിക്കരുത്, അങ്ങനെ ചോദിക്കില്ല. അസംബന്ധേ പറയുള്ളൂ, അതൊക്കെ സമ്മതിക്കുമോ? തോന്നിയാൽ ചെയ്യുള്ളൂ, അതും സമ്മതിക്കണം. കാലം പോയി, അതൊക്കെ നമ്മൾ പറഞ്ഞു. കാലം പോയി, ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ആശംസാ പ്രസംഗത്തിൽ. എന്റെ സുഹൃത്ത് അബ്ദുറഹ്മാൻ പറഞ്ഞു കഴിഞ്ഞു, സുബ്ഹാനറബ്ബിക റബ്ബിൽ ജത്തി, അഞ്ചു നേരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാണ്, സുബ്ഹാനറബ്ബിക റബ്ബിൽ ജത്തി, നിന്റെ നാമം പരിശുദ്ധമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അള്ളാഹുവിനോട് രണ്ട് കയ്യും പൊത്തി പ്രാർത്ഥിക്കുന്ന ഈ ചെറുക്കൻ പ്രാർത്ഥന ഇത് അവസാനിപ്പിക്കണം. ഇത് ഖുർആനോത്തല്ല, പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ നിന്ദനാഥൻ എന്ന് പറയുന്ന ചെറുക്കാണ്. ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവസാനിപ്പിക്കുന്നു പറയുന്നില്ല, അവസാനിപ്പിക്കില്ല എന്നും പറയുന്നില്ല. രണ്ടും പറയാനുള്ള കാര്യം ശരിയാവൂ? രണ്ടും പറയാനുള്ള കാര്യം ശരിയാവോ? ഒരുപക്ഷെ പറയട്ടെ, സുബ്ഹാന റബ്ബിക്കറ ബിൽ ജത്തി അമ്മായിരുന്നു തീർക്കാം. അതിന് തെളിവിട എന്ന് പറഞ്ഞിട്ട് വരട്ടെ, വരൂല, വരാൻ ഉറക്കൂല എന്ന് പറഞ്ഞാൽ എന്നെ പഠിച്ചിട്ടില്ല, എന്നെ പഠിച്ചിട്ടോ, നമ്മളുടെ ഈ നാട്ടിലുള്ള ആൾക്കാരെ പഠിച്ചിട്ടോ അല്ല. വന്നാൽ ഇവിടെ ഖുർആനാണ്. ഖുർആനിനെതിരെ മറുപടി പറയാൻ ഒരു പണ്ഡിതന് സാധ്യമല്ല. അള്ളാഹുവിന് അള്ളന്ത് പറയുന്ന വാക്കാണത്, പ്രാർത്ഥനയാണ്, അത് ചിർക്കാണ്. 1200 കൊല്ലാണ് മുസ്ലിം സമുദായത്തിന്റെ ആചാരത്തിന്റെ കടന്നുകൂടിയിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് ബുഖാരിയുടെ ശിഷ്യം സമ്മതിക്കാരനായ തിരുമതി എന്ന് പറയുന്ന അയാളാണ് ആദ്യമായിട്ട് ഈ ചിർക്കൻ പ്രാർത്ഥന ഈ ലോകത്ത് രക്ഷയിൽ നിന്ന് പ്രചരിപ്പിച്ച്. എന്നിട്ട് ഇന്നത്തെ രക്ഷയെന്ന് വിചാരിക്കണം കേട്ടോ, ജൂതന്മാരുടെ രക്ഷയാണെന്ന്. അവിടുന്ന് പ്രചരിപ്പിച്ചു 1200 വർഷമായി. അയാളെ കിതാബിലൂടെ പ്രചരിപ്പിച്ചു, ഈ ലോകം മുഴുവൻ അത് പഠിപ്പിച്ചു. ഇന്നും അത് പഠിക്കുന്നു, വായിക്കുന്നു, അപ്രകാരം പ്രാർത്ഥിക്കുന്നു. മുജാഹിദ് നേതാക്കന്മാര് അലി മൗലവി, അമാലി മൗലവി, മൂസ മൗലവി, കെ എം മൗലവി മുതലായവർ എല്ലാവരും കൂടി ഒപ്പുവെച്ച ബുഖാരി പരിഭാഷയുടെ 97 പേജിൽ പോലും അത് അപ്രകാരം ഉല്ലേഖനം ചെയ്തിരിക്കുന്നു, എഴുതി വെച്ചിരിക്കുന്നു പ്രാർത്ഥനയായിട്ട്. അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അല്ലെന്ന് അവർ പറയണം, പറയട്ടെ. നമുക്ക് കാണാലോ തെറ്റാണെന്ന് അവർ വേർക്കാൻ പാടില്ല. അള്ളാഹു അല്ലെന്ന് പറയാൻ പാടില്ല. അള്ളാഹു അല്ലല്ല, അല്ലെന്നെ അല്ല. അപ്പൊ ഇവിടുന്ന് കടന്നുകൂടി, ആ കടന്നുകൂടി സ്ഥലം കെട്ടി പറഞ്ഞത് ബുഖാരിയുടെ ശിഷ്യൻ തുർമതിന്റെ കിതാബിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന മുബ്രന്റെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടോ. ഈ തുർമതി എന്ന് പറഞ്ഞ ആളുകളെ ബുഖാരി ശിഷ്യനാണല്ലോ. ഇപ്പോ റുദിയ ഒരു റിപ്പോർട്ട് ഉണ്ട്, ആവനെ ചുടുമ്പോൾ മലർത്തി ചുടണം. ഇത് രാഹുൽ, പക്ഷെ ഞാനൊന്നും അറിയില്ല എന്ന് പറയാറുണ്ടത്. എന്ന് കുറ്റം പറഞ്ഞിരുന്നാ പറയല്, ആയിക്കോട്ടെ, ആര് പറഞ്ഞാലും ശരി, സംഗതി തടിയ മാവനെ ചുമന്ന് നടത്തിയിട്ടുണ്ടോ നേരെ ചാവളും കൂടെ ശരിയാ. പക്ഷെ ഞാൻ പറഞ്ഞ ആരോടും പറയണ്ടാവും. അതേപോലെ കുർമ എന്ത് പറഞ്ഞു, കുർമ എന്താ പറഞ്ഞത്? ഓർമ്മില്ല, ഒരു റിപ്പോർട്ട് കേട്ടിട്ടുണ്ട്. അല്ലേ എന്നെ കാല ചെയ്തു നെഗി പ്രാർത്ഥിക്കാറുണ്ട് എന്തെന്ന്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മ യസ്ബുന സലാമുനല്ല മുസ്ലിം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പ്രാർത്ഥിക്കാറുണ്ടെന്ന് ആരിച്ചു 200 കൊല്ലം മുമ്പ് റഷ്യയുടെ മൂപ്പറാണ്ട് കുറിച്ചു. വീടല്ല അച്ചടി, അത് അന്ന് അച്ചടി കേട്ടു, എഴുതിയത് പറ്റി. ഇവിടുത്തെ തുറന്നത് ഇപ്പോഴും ഉണ്ടാവും. ഇപ്പൊ മൂപ്പറ വലിയ കുറ്റം ചെയ്തിട്ടുണ്ട്, ഒരു വലിയ കുറ്റം ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞു, അതാണ്ട് എഴുതി വെച്ചിരുന്നു. അപ്പൊ നെഗി അങ്ങനെ ചെയ്യേണ്ടതിനെ നമുക്ക് ചെയ്തുകൂടെ. റഷ്യക്കാർക്ക് പറഞ്ഞേണ്ടത് തിരിയോ, രക്ഷക്കാരെന്ന് പറഞ്ഞാൽ അറിയലല്ല, അവർക്ക് രക്ഷ പഠിച്ചറിയുള്ളൂ. അവർക്ക് വേറെ പറഞ്ഞെന്താണെന്ന് അവർക്കറിയില്ല. അപ്പൊ ആ രക്ഷയിലുള്ള ആൾക്കാരാണ് പോയി പഠിപ്പിക്കുന്നതെന്ന് സുബ്രഹ്മണ്യ റബ്ബിക്കറബിന്റെ അമ്മായിട്ട് പോലും ഇന്ന് നിഗ്രഹിക്കേണ്ട നിഗ്രഹിക്കേണ്ട ആ നമ്മൾ വേറെ അങ്ങനെ രക്ഷക്കാർ ആദ്യം വേറെ ചിന്നുള്ള കിതാബ് വണ്ണം വെച്ച് കൊഴുപ്പും വെച്ച് മഹത്വം കൂടി വലിയ സഹീഹായ കിതാബായിട്ട് ചെന്ന് ഇവിടേക്ക് മക്കത്തും അഭിനന്ദിക്കുന്നു. അപ്പൊ പിന്നെ സഹീഹായ കിതാബിൽ കാണുന്നതൊക്കെ സഹീഹി എന്ന് പറഞ്ഞിട്ട് മദീനത്തും പഠിച്ച മക്കത്തും പഠിച്ചു. പിന്നെ അവിടെ നിന്ന് തോന്നുന്നു ഇവിടേക്ക് ഇന്ത്യയിലേക്ക് തോന്നി. അപ്പൊ ചുരുക്കത്തിൽ ലോകമൊട്ടാകെ സുബ്ഹാന റബ്ബിക്കാണ്ട് തരുന്നു. ആദ്യം എന്താ പറഞ്ഞത്, അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ആട് പറഞ്ഞോളൂ കേട്ടോ, എന്നോട് ഇന്നാള് പറഞ്ഞാൽ അറിയില്ല, അറിയില്ല, തുള്ളത് പറഞ്ഞിട്ടില്ല. എന്നോട് ഇന്നാള് പറഞ്ഞത് പറയണം എന്നാവണമെങ്കിൽ അതുപോലും ആട് പറഞ്ഞിട്ടില്ല. പക്ഷേ ലോകത്തൊട്ടാകെ സുബ്ഹാന റബ്ബിക്ക പരച്ച് ക്രിസ്ത്യൻ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞതിന് ശേഷം സുബ്ഹാന റബ്ബിക്ക പറഞ്ഞോടുകൂടി അതുവരെ ഇതൊക്കെ മാത്രമായി ചുരുക്കപ്പെടാനുള്ളത്. അള്ളാഹ് പറഞ്ഞാൽ അള്ള വിടും, പിന്നെ എല്ലാം നിശ്ചയിച്ചത് ഇങ്ങനത്തെ ക്രിസ്ത്യൻ പ്രാർത്ഥന മുജാഹിദ് മൗലവി നേതാക്കന്മാരടക്കം അച്ചടിച്ച് പരത്തിയത് തെറ്റാണെന്ന് പറയുന്നത് അത് തെറ്റായതുകൊണ്ട് ദേശമായിട്ടല്ല, അത് തെറ്റായതുകൊണ്ട് പറയാറ് അവരോട് ദേശമായിട്ടല്ല. സ്വത്ത് തിരുത്തണം,
ആര് തെറ്റ് ചെയ്താലും തെറ്റ് തിരുത്തണം, ഖുർആനിലെ ഹിതാകുമ്പോൾ പ്രത്യേകിച്ചും തിരുത്തണം എന്നവരെ പറയുന്നുള്ളൂ. അതാണ് ഇപ്പൊ നമ്മളുള്ളത് എന്ന് രക്ഷപ്പെടണോ? അത് ഖുർആനുകൊണ്ട് അങ്ങനെ ഖുർആൻ അങ്ങനെ ആയിട്ടുണ്ട്, അപ്പൊ അങ്ങനെ നമുക്ക് ദ്വാരപ്പെടില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരു ചില ഫലാറ്റി ഉനസിക്കുക മഹാരാജ മമാറ്റി ഖുർആന്റെ പ്രത്യേകത്തിന്റെ ഭാഗം ഖുർആനുണ്ട്, രണ്ട് ഭാഗമായിട്ട്. രണ്ടാമത്തെ ഭാഗത്തിൽ ഖുർആൻ എന്താണെന്ന് അറിയോ? ഉൽ ഇന്ന ഖുറാത്തി എന്ന് പറയും. ഇന്ന ഖുറാത്തി എന്റെ നമസ്കാരവും മനസ്സിക്കും എന്റെ മറ്റാരാധനകളും ഇതൊക്കെ അള്ളാഹുകളാണെന്ന് പറഞ്ഞോ എന്ന് അള്ളാഹു പറഞ്ഞതാ. അപ്പൊ നമ്മുടെ ചേർത്ത് വരുന്ന എങ്ങനെയുള്ളത്? ഉൽ ഇന്ന ഖുറാത്തി യൂണിവേഴ്സിറ്റി മഹിളയാണ് നമ്മളതിലുണ്ടോ? അപ്പൊ എന്താവും ഈ പറഞ്ഞോ? അള്ളാഹ് നമ്മളോട് പറഞ്ഞതിന്റെ മറുപടി ഇങ്ങനെ പറഞ്ഞേ. അപ്പൊ എന്ത് ചെയ്തു നമ്മളവിടെ? നമ്മൾ പറഞ്ഞ നമ്മുടെ വൈദ്യക്കന്മാറും ഈ ബുഖാരിയും മുസ്ലിമും ഒക്കെ എന്ത് ചെയ്തു? ഫുൾ എന്ന് പറഞ്ഞത് അവിടെ നാട്ടിൽ വേറെ ഒഴിവാക്കി. ഇന്ന ഖുറാത്തി യൂണിവേഴ്സിറ്റി മഹിളയാമ്മമാറ്റിയുടെ എല്ലാവരും വിജയത്ത് വന്നുമ്പോ ചെല്ലാറുള്ളൂ. മക്കത്തും മദീനത്തും അത്രേ ഉള്ളൂ, ബുഖാരിയിലും മുസ്ലിമിലും അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ എന്താണ് അങ്ങനെ വരാൻ കാരണം പറയോ? അത് നെഗി ചെല്ലിയതാണെന്ന് അവർ പറയേണ്ടത് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. ഏതായാലും അത് ചെല്ലിപ്പിച്ച ആള് കാക്കനല്ല, അയാൾക്ക് കല്യാണമുണ്ട്, അയാൾ കുല്ല ഒന്ന് ഒഴിവാക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒഴിവാക്കി കൊടുത്തപ്പോ അത് പഠിച്ചു. ഈ ഗുഹ മുസ്ലിം തുറമുറിയിൽ പറഞ്ഞ ആളുണ്ട് കൽപ്പിച്ച് കുട്ടി ഇവരെ കൊണ്ട് ഇതിന് പകരം ഒരു സുബ്ഹാന റബ്ബിക്ക ചെല്ലണം, അത് ഖുർആനിൽ ഉള്ളതെന്നും പറഞ്ഞിട്ട് ആകെ പ്രയത്നിക്കണമെന്ന് തീരുമാനിച്ചു. ഖുർആനിലെ മക്കൾ അങ്ങനെയല്ല വേണ്ടോ? ഖുർആനിലെ മക്കൾ ഇന്ന ഖുർആനിൽ ഖുർആനുണ്ട്, പക്ഷേ തോന്നും മക്കൾ ഇന്ന ഖുർആനിൽ ചെല്ലാൻ ഇക്കാരല്ലേ. അള്ളാഹുവിനോട് കേട്ട് എല്ലാം പറയാൻ നമ്മൾ കഴിയാറുണ്ടോ? അപ്പൊ അതുപോലെ സുബ്ഹാന റബ്ബിക്ക എന്ന അള്ളാഹു നമ്മളോട് ഖുർആൻ നബിയോട് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, പിന്നെ 16 സ്ഥലത്ത് അള്ളാഹുവിനോട് നമ്മൾക്ക് പറയേണ്ട രൂപം എന്നതാണെന്ന് അതും പറയുന്നത്. 16 വലിച്ചറിഞ്ഞിട്ട് അള്ള നബിയോട് പറഞ്ഞ ആ വാക്കെടുത്തിട്ട് ഇപ്പൊ അങ്ങോട്ട് തിരിച്ചടിക്ക. അള്ള നബിയോട് പറഞ്ഞ് നിന്റെ കാലം പരിശുദ്ധനാണെന്ന് ശരിയാ കത്തിയാണ്. ഇപ്പൊ നമ്മള് നബിയല്ല, അപ്പൊ നമ്മളെ വന്ന് നിന്റെ കാലം പരിശുദ്ധനാണെന്ന് അള്ളാഹോട് എന്താവും? അള്ളാഹോട് നിന്റെ കാലം പരിശുദ്ധനാണെന്ന് തന്നെ കാക്കാവില്ലേ? അപ്പൊ നമ്മള് കാപ്പറാവാത്തന്നെ നമ്മൾക്കുള്ള ഒരു ഗുണപ്പതാ. നമ്മൾക്ക് എന്ത് ചെയ്താലും കാപ്പറാവില്ല, എന്താ ഒന്നും നിൽക്കില്ല, ഒന്നും നിൽക്കുന്ന ദൈവകാവ് കാസറാവണെന്ന് പഠിക്കണ്ടേ? അപ്പൊ യാതൊന്നും പഠിക്കാത്തത് കൊണ്ട് നമ്മളിപ്പോ കാത്തരല്ല. പക്ഷെ കാത്തരാവാതിരുന്നാൽ മതി, ഒന്ന് മുസ്ലിം വാങ്ങിക്കട്ടെ നമ്മൾ ആവശ്യപ്പെടാം. നമ്മളിപ്പോ കാത്തരല്ല, ഞങ്ങളിപ്പോ കാത്തരല്ല മുസ്ലിമീകരെന്ന് പറഞ്ഞാൽ മതിയോ? നമുക്കൊന്ന് മുസ്ലിമായി തീരേണ്ടത് അനുബന്ധ മാർഗം, ആ മാർഗത്തിലുള്ള ക്രമം നമുക്ക് ഈ സുബ്ഹാന റബ്ബിക്ക് സ്വല്ലല്ലാഹും അള്ളാഹുമ്മ കഴിയും ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെയാണ്ട് ഒഴിവാക്കിയിട്ട് നമ്മൾക്കൊന്ന് മുസ്ലിമായിട്ട് നിസ്കരിക്കണം, എന്നിട്ട് നോമ്പ് നോക്കണം, അങ്ങനെ ഹജ്ജ് ചെയ്യണം, എന്നിട്ട് മൂന്നെണ്ണം പോരാ, പിന്നെ ഒരു 7 വേറുണ്ട്, പിന്നെ 2 7 അത് 10 5 നമ്മൾക്കുള്ളൂ, അതുപോലെ 5 കൂടി പൂർത്തിയാക്കണം, എന്നിട്ട് ഒരു മുസ്ലിം പരിപൂർണ മുസ്ലിമായിട്ട് കഴിയുന്നിടത്തോളം ജീവിച്ച് മരിക്കണം എന്നുള്ളതാണ് ഇപ്പൊ കുറവ് സിന്നത്തുകാരുടെ ആഹ്വാനം. സിദ്ധാന്തപ്പെടാം, വേറെ ഒരു തകരാറിപ്പിന് ഈ പറയുന്നില്ല. നമ്മളെല്ലാവരും കുറവ് സിന്നത്തുകാർ, അത് ഇപ്പൊ സമ്മതായിട്ടുള്ളവരും സമ്മതിക്കേണ്ടി വരും. എല്ലാവരും കുറവ് സിന്നത്തുകാരാവണം, നിർബന്ധമൊന്നും കേട്ടോ. ഇവിടെ ഖുർആനും ഞങ്ങൾ സ്വീകരിക്കൂല, അജീദും സ്വീകരിക്കൂല, സുന്നത്തും സ്വീകരിക്കൂല, മതം തന്നെ സ്വീകരിക്കൂല എന്ന് പറഞ്ഞപ്പോ ആരോടെന്ത് പറയണേ? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അവരുടെ ഏറ്റവും പ്രമാണമാണെന്ന് എല്ലാ വിഭാഗവും സമ്മതിച്ചിട്ടുണ്ടല്ലോ. അതിനുള്ള കാര്യമായതുകൊണ്ട് എല്ലാവരും അത് സ്വീകരിക്കേണ്ടി വരും എന്ന് പറയാം. അപ്പോ ഇത്രയും കാര്യം 10 തർക്കമൊന്നുമില്ല, വിഷയത്തിന് തർക്കം തീർന്ന് 5 10 അതിലൊന്നാമത്തെ അക്ഷരാഭ്യാസം. അതുകൂടെ നമ്മള് കുറക്കെ പങ്കായി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല കേട്ടോ. മലപ്പുറം ജില്ലയിൽ ഇവിടെ ഭൂരിപക്ഷക്കാർ നമ്മളാ. മലപ്പുറം ജില്ല ഭൂരിപക്ഷം മുസ്ലിംകളുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. 75% മുസ്ലിംസ് ഉണ്ട്, തർക്കമൊന്നുമില്ല. അക്ഷരാഭ്യാസത്തിനോ എത്ര ശതമാനമാണ്? 75% ഉണ്ടോ? അക്ഷരാഭ്യാസത്തിന് 75% 50% ഉണ്ടോ? ഇല്ല, 40%. അപ്പൊ ആളധികമുണ്ട്, പഠിപ്പ് കുറവാണ്. ഇതോടെപ്പെട്ട കാര്യമാണ്, ഭൂരിപക്ഷം നമ്മൾ ആൾക്കാരുണ്ട്, പക്ഷേ ശതമാനം പഠിച്ചു നടത്തുമ്പോ 35 തക്കണം, പിന്നെ 40 75 ശതമാനം എണ്ണത്തിന് പഠിക്കാൻ നോക്കുമ്പോ 40 പറഞ്ഞ പഠിച്ചത് എന്താ? എന്താ പോയി 40% പഠിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? മൂത്തോടത്ത് വടക്കിൽ 60 നോക്കണേ എഴുതാൻ പഠിച്ചു, അത് അത്രയും കാര്യമുള്ളൂ, വേറെ ഒന്നുമില്ല. അവരെക്കാർക്ക് 40% എന്ന് പറഞ്ഞത് എന്താണ്? ഖുർആൻ വായിച്ചാണോ ഖുർആന്റെ പരിഭാഷ വായിച്ചാണോ പഠിച്ചില്ല? അത് അവരുണ്ട് 40% ഉണ്ടാവും. ഈ 40 പിന്നെ 36 തട്ടിയിട്ടൊരു 4% ഒരു ലേഖനം വായിച്ചിട്ട് ഒരു ഗ്രന്ഥം വായിച്ചിട്ട് കാര്യം മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ. ഭൂരിപക്ഷം നമ്മളാണല്ലോ. ഇത് പോരാ, നമ്മൾ ഭൂരിപക്ഷമാണെങ്കിൽ ഈ വിദ്യാഭ്യാസത്തിന് നമ്മൾ ഭൂരിപക്ഷമാണ്. ഭൂരിപക്ഷം ഇപ്പോഴൊന്നും നിർബന്ധിക്കാത്ത ന്യൂനപക്ഷം ആയിക്കോട്ടെ, മറ്റേ പക്ഷേ ആ ന്യൂനപക്ഷക്കാരൊക്കെ വിദ്യാഭ്യാസം നമ്മളാവണമെന്നാണ് നമ്മൾ ആവശ്യം. അതാണ് കുറവൻ പറയുന്നത്. അപ്പൊ അത് ഒരു തെറ്റായ കാര്യമാണ്. ഖുർആൻ സുന്നത്തുകാർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞാൽ അത് തെറ്റായ കാര്യമല്ല. ഇന്നത്തെ ഖുർആൻ സുന്നത്ത് എന്ന് പറയുന്നത് എന്താണ്? അതൊന്ന് മനസ്സിലാക്കാം. എന്താണ് ഇപ്പോൾ ഒരു വ്യത്യാസം വന്നത്? ഖുർആൻ സുന്നത്തുകാര് സുന്നത്ത് ജമാഅത്തുകാര് എന്ന് പറഞ്ഞാൽ പറ്റിച്ചേക്കട്ടെ അല്ലേ? അത് കേട്ടാൽ മനസ്സിലാവില്ലേ? ഖുർആൻ സുന്നത്തുകാരെന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് ആദ്യം തന്നെ ഖുർആൻ കാണാനുണ്ട്. സുന്നത്ത് ജമാഅത്തുകാര് എന്ന് പറയുമ്പോൾ ഖുർആൻ വ്യക്തമായിട്ടും കാണാനില്ല, പരോക്ഷമായിട്ടും കാണാനില്ല. അവിടെ എന്തേ ഉള്ളൂ? സുന്നത്ത് ജമാഅത്തിന് മാത്രം തന്നെ ഉള്ളൂ. ചെറുതായിട്ടോ അതിന്റെ മുന്നിലോ പിന്നിലോ എഴുതിയിട്ടില്ല, ഖുർആൻ എഴുതിയിട്ടില്ല, പറഞ്ഞില്ല, ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ സുന്നത്ത് ജമാഅത്തും ഖുർആൻ സുന്നത്തും തമ്മിൽ വ്യത്യാസം ചെയ്യുന്ന ഉറപ്പായില്ലേ? ഉറപ്പായില്ലേ? ഖുർആൻ സുന്നത്തുകാരൻക്ക് ഖുർആൻ ആദ്യമുണ്ട്, സുന്നത്ത് ജമാഅത്തുകാർക്ക് ഖുർആൻ ആദ്യമില്ല, അവസാനമില്ല. അപ്പൊ സുന്നത്ത് ജമാഅത്തുകാരൊക്കെ ഇപ്പൊ ഖുർആൻ നിഷേധിച്ചവർ അതിനൊന്നും ഞാൻ പറഞ്ഞില്ല, ഇവിടെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുള്ളൂ. സുന്നത്ത് ജമാഅത്തുകാർ 1000 കൊല്ലമായിട്ട് ഖുർആൻ മുദ്രവാക്യത്തിൽ പറയാറില്ല. ഇങ്ങനൊരു കൂട്ടി വന്നിട്ടാണ് നമ്മൾ മുജാഹിദ് മൗലിമാർ, മുജാഹിദീങ്ങൾ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇവർക്കുള്ള അനുയായികളിൽ ഭൂരിഭാഗം മുജാഹിദികളാണ്. അപ്പൊ മുജാഹിദീങ്ങളോട് ഇയാൾക്ക് ശ്രദ്ധിക്കേണ്ടത് തെറ്റിദ്ധരിക്കണം. ഞാൻ ഖുർആൻ സുന്നത്തുകാർക്കുള്ള അനുയായികളിൽ ഭൂരിഭാഗം മുജാഹിദികൾ, കുറെ സുന്നികള്, കുറെ ജമാഅത്തുകാർ, അധികം വരുമെങ്കിലും എല്ലാ വിഭാഗത്തിൽ നിന്നും ഞങ്ങളോട് അനുഭാവമുള്ളവരുണ്ട്, ആദർശ ബന്ധുക്കളായിട്ടുണ്ട്, സഹകരിക്കുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്, പറ്റക്കുള്ളൂ. ഇരിക്കട്ടെ. അപ്പോ മുജാഹിദീങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ തെറ്റിദ്ധരിക്കണം. മുജാഹിദ് മൗലവിമാരെ സംബന്ധിച്ചാണ്, അതുപോലെ ജമാഅത്തിലുള്ള മൗലവിമാരെ സംബന്ധിച്ച്, സമസ്തയിലുള്ള മൗലവിമാരെ സംബന്ധിച്ച്, മുസ്ലിംമാരെ സംബന്ധിച്ച്, അവരാണ് ഞങ്ങൾ എപ്പോഴും ഈ സമൂഹം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാരെ ഉദ്ദേശിക്കാറില്ല. എന്താ കാരണം? ന്യായമായ കാരണമുണ്ട്, അതന്നെ കാരണം. എന്താ ന്യായകരമായ കാരണം? എന്താണ്? സാധാരണക്കാരുടെ ഒന്നിലും കക്ഷികളല്ല, പ്രതിയോഗികളല്ല, വിരോധികളല്ല. മുജാഹിദ് സാധാരണക്കാർക്ക്, ജമാഅത്ത് സാധാരണക്കാർക്കും, സുന്നി സാധാരണക്കാർക്കും ഒക്കെ എന്റെ ഒരു ലക്ഷ്യമുള്ളൂ എന്നറിയോ? അങ്ങനെ റസൂലും പറഞ്ഞ മാതിരി മുസ്ലിമായിട്ട് ജീവിച്ചു മരിക്കണം, അവര് ലക്ഷ്യത. അപ്പൊ അതിന് ഉണ്ടായിട്ട് പിന്നെ തിരിച്ചുകൊണ്ടുവരിക, അത് ഈ മൗലവിമാര് തിരിച്ചുകൊണ്ടുപോവുക. ഞങ്ങൾ പറഞ്ഞതാണ് അതിന് റസൂലും പറഞ്ഞതെന്ന് ജമാഅത്തിന് പറഞ്ഞു. മുജാഹിദ് മൗലവിമാര് വന്നിട്ട് പറയും, അല്ല അവർ പറഞ്ഞതല്ല, ഞങ്ങൾ പറഞ്ഞതാണ് അതിന് റസൂലും പറഞ്ഞതെന്ന് പറഞ്ഞു. ഇത് രണ്ടും അല്ലെങ്കിൽ ഞങ്ങളുടെ അതിന് റസൂലും പറഞ്ഞ മുഴുവൻ ചെയ്യണം മൗലിയക്കന്മാരും പറയും. സാധാരണക്കാർ കഴിഞ്ഞു, മൂന്ന് വിഭാഗത്തിലുള്ള സാധാരണക്കാർ കഴിഞ്ഞു, മൂന്ന് കൂട്ടരും പറഞ്ഞാൽ അതിനെ മുസ്ലിം പറഞ്ഞാൽ ഏറെ ആൾക്കാർ കുറച്ച് ഭേദം മുജാഹിദ് മൗലവിമാര് പറയുന്നതായിരിക്കും വിചാരിച്ചു. മുജാഹിദ് മൗലവിമാര് ഖുർആൻ സുന്നത്ത് പ്രചരണത്തിന് വേണ്ടി രൂപം കൊണ്ട 60 കൊല്ലമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏക സംഘടന നേതൃത്വത്തിൽ മുജാഹിദ് എന്നൊക്കെ പറയുമ്പോ ഒറ്റപ്പാടിൽ പറയുമ്പോൾ കുറച്ച് സത്യമായിരിക്കും വിചാരിച്ചു. അങ്ങനെ പാലക്കാട്ടെ മുജാഹിദ് സമ്മേളനത്തിൽ ഒരു ശോഭനകരണ്ട് ഇറക്കി 10,000 തൊത്തി എന്തായാലും എഴുതിയിരിക്കുന്നത്. അതിൽ എഴുതിയിട്ട് നോക്കുമ്പോ ഖുർആനും പോരാ, സുന്നത്തും പോരാ, പിന്നെ കുറച്ച് ഇജ്മാഉം വേണം, പിന്നെ കുറച്ച് ഖിയാസും വേണം. അപ്പൊ ഇന്നെന്താപ്പോ ഇന്നെന്തപ്പോ 60 കൊല്ലമായിട്ട് ഖുർആൻ സുന്നത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന മുജാഹിദ് മൗലവിമാർ ഇപ്പൊ 60 കൊല്ലം കഴിഞ്ഞപ്പോ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും ആരും പറഞ്ഞുകൊണ്ടിരുന്നു. ഈ പാലക്കാട് കഴിഞ്ഞ വാർഷിക സമ്മേളനത്തിൽ, സ്റ്റേറ്റ് സമ്മേളനത്തിൽ പ്രചരിപ്പിച്ച 10,000 കോപ്പി പ്രചരിപ്പിച്ച ഭാവനകളുടെ വസ്ത്രം അടുക്കി എഴുതി വെച്ചിരിക്കണം. പിന്നെ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും ഇതൊക്കെ നമ്മുടെ പ്രമാണമാണ്. ബഹ്റൈനിലെ സംസ്ഥാനക്കാരും പറഞ്ഞത് ഷാഫി മദ്ഹബുകാരും പറഞ്ഞതല്ലേ? ഇവരെല്ലാ മദ്ഹബുകാരും സുന്നത്തുകാരും ഒക്കെ പറഞ്ഞത്. അപ്പോഴത്തെ വ്യത്യാസം ഒരു വ്യത്യാസവും ഇല്ല. കാര്യമായിട്ടുള്ള വ്യത്യാസം എന്താ മതിയോ? മാനി മൗലൂദും ഓതരില്ല. അതിപ്പോ സുന്നാ സുന്നിയോടും ഓതരില്ല. അപ്പൊ അവിടെ എന്താണ് സമയം? പിന്നെന്താ നിസ്കാരത്തിന്റെ ദിവസം ദ്വാരക്കരില്ലാണ്, അത് നിർബന്ധമാണെന്ന് സുന്നികൾക്കൊന്നും പാടില്ല. സുന്നത്താണ് സുന്നത്തല്ലെങ്കിൽ സർക്കാരില്ല എന്നൊക്കെല്ലാതെ അത് പറഞ്ഞാണ് സുന്നത്താണെന്ന് സുന്നികളും പറഞ്ഞില്ല. ഇത്
ഇസ്ലാമിൻ തിരുസന്ദേശം
ോ
ಯೋಗ ಕಮರಾಯುಗ ಯೋಗ ಕಮರಾಯುಗ ಯೋಗ ಕಮರಾಯುಗ ಯೋಗ ಕಮರಾಯುಗ